الأنبياء والمرسلين محمد وعلى آله وأصحابه أجمعين أما بعد إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب قال الله تعالى إن أول بيت وضع للناس للذي ببكة مباركا وهدى للعالمين فيه آيات بينات مقام إبراهيم ومن دخله كان آمنا ولله على الناس حج البيت من استطاع إليه سبيلا ومن كفر فإن الله غني عن العالمين പ്രിയമ ഉള്ള സഹോദരി സഹോദരന്മാരെ, ഈ വർഷം ഹജ്ജിന് പോകാൻ ഉദ്ദേശിക്കുന്ന ഹാജിമാരെ, അല്ലാഹുവിന്റെ നിയമനിർദ്ദേശങ്ങൾ സൂക്ഷിക്കണേ എന്ന് ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ്. പരിശുദ്ധ ഹജ്ജ് കർമ്മവുമായി ബന്ധപ്പെട്ട ക്ലാസ് എടുക്കണം എന്ന് പലരും ആവശ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് ഇനിയുള്ള രണ്ട് മൂന്ന് ക്ലാസുകൾ ഈ വിഷയമാക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്. ഷെയ്ഖ് അബ്ദുൽ മഹ്സനുൽ അബ്ബാദുൽ ബദർ ഹഫിളഹുല്ല അവിടുന്ന് എഴുതിയിട്ടുള്ള തബ്സീറുൻ നാസിഖ് ബി അഹ്കാമിൽ മനാസിഖ് അലാ ലൗഇൽ കിതാബി വസ്സുന്ന വൽ മഅ്സൂരി അനി സ്വഹാബ എന്ന ഗ്രന്ഥത്തെ ആസ്പദമാക്കിക്കൊണ്ടാണ് നമ്മൾ ക്ലാസ് എടുക്കുന്നത്. പുസ്തകം പദാനുപദം വായിച്ചുകൊണ്ടുള്ള ഒരു ക്ലാസ്സല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്, മറിച്ച് പുസ്തകത്തിന്റെ ഹാജിമാർക്ക് ആവശ്യമുള്ള ഭാഗങ്ങൾ മാത്രം, ചിലപ്പോൾ നല്ല ത്വാലിബിൽ ഇൽമിന് മാത്രം ആവശ്യമുള്ള സനദുമായി ബന്ധപ്പെട്ട ചർച്ചകൾ അങ്ങനെയുള്ളതൊക്കെ ഉണ്ടാവും. അതെല്ലാം നമ്മൾ സമയക്കുറവ് കാരണം ഒഴിവാക്കുകയാണ്. ആവശ്യമില്ലാത്തത് കൊണ്ടല്ല, നമ്മുടെ സമയക്കുറവ് കൊണ്ട് നമ്മൾ ഒഴിവാക്കുകയാണ്. ഇവിടെ ഹജ്ജിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് അതിന്റെ ഫളിനെക്കുറിച്ചാണ് ഞാൻ ആദ്യമായി സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഫളിനുൽ ഹജ്ജ് വൽ ഉംറ എന്ന ഇതിന്റെ രണ്ടാമത്തെ അധ്യായത്തിൽ ഷെയ്ഖ് അബ്രുകൾ പറയുന്ന കാര്യമാണ് നമ്മൾ ആദ്യത്തിൽ ഉദ്ധരിക്കുന്നത്. ഒന്നാമത്തെ അധ്യായം ആദാബു അഖ്ലാഖ് യകൂനു അലൈഹൻ നാസിഖു ഫീ ഹജ്ജിഹി വ ഉംറതിഹി, ഹജ്ജിനും ഉംറക്കും കരുതിയിട്ടുള്ള ഒരാള് പാലിക്കേണ്ട മര്യാദകളും സ്വഭാവങ്ങളും അദബുകളും അഖ്ലാഖുകളും, അത് വേറൊരു ക്ലാസ്സായിട്ട് ഇന്നലെ ഞാൻ എടുത്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് അയച്ചു തരാൻ കഴിഞ്ഞിട്ടില്ല, ഇൻഷാ അല്ലാ നാളെ നിങ്ങൾക്കത് വാട്സപ്പിൽ ലഭിക്കും. 24 മിനിറ്റ് നീണ്ടു നിൽക്കുന്ന ഒരു ക്ലാസ്സാണ്, അതിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. അതിനുശേഷമുള്ള അധ്യായം ഹജ്ജിന്റെ ശ്രേഷ്ഠത, സബതാനി റസൂലി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫി ഫളിൽ ഹജ്ജ് വൽ ഉംറത്തി അഹാദീസു, ഹജ്ജിന്റെയും ഉംറയും ശ്രേഷ്ഠ സംബന്ധിച്ച് മഹത്വം സംബന്ധിച്ച് ധാരാളം ഹദീസുകൾ വന്നിട്ടുണ്ട്. മിൻഹ അതിൽപ്പെട്ടതാണ് ഖൗലുഹു സല്ലല്ലാഹു അലൈഹി വസല്ലം അൽ ഉംറത്തു ഇലൽ ഉംറത്തി കഫാറത്തു ലിമാ ബൈനഹുമ വൽ ഹജ്ജുൽ മബ്റൂർ ലൈസ ലഹു ജസാഉൻ ഇല്ലൽ ജന്ന, ഒരു ഉംറ അടുത്ത ഉംറ വരെ അതിനിടയിലുള്ള പാപങ്ങളെ പൊറുപ്പിക്കുന്നതാണ്. മബ്റൂറായ പുണ്യകരമായ ഒരു ഹജ്ജിന് സ്വർഗമല്ലാതെ പ്രതിഫലമില്ല. ഇത് ബുഖാരി മുസ്ലിമൊക്കെ ഉദ്ധരിച്ച വളരെ പ്രസിദ്ധമായ ഹദീസാണ്. വഖൗലുഹു സല്ലല്ലാഹു അലൈഹി വസല്ലം താബിഉ ബൈനൽ ഹജ്ജ് വൽ ഉംറ ഫഇന്നഹുമ യംഫിയാനിൽ ഫഖ്റ വദ്ദുനൂബ കമാ യംഫിൽ കീറു ഖബസൽ ഹദീദ് വദ്ദഹബി വൽ ഫില്ല വലൈസ ലിൽ ഹജ്ജത്തിൽ മബ്റൂറത്തി സവാബുൻ ഇല്ലൽ ജന്ന റവാഹു തിർമിദി വഇബ്നു ഖുസൈമ. നിങ്ങൾ ഹജ്ജും ഉംറയും ഒന്നിനു പിറകെ ഒന്നായി ചെയ്യുവീൻ, അത് രണ്ടും നിങ്ങളുടെ ദാരിദ്ര്യത്തെയും പാപങ്ങളെയും നീക്കിക്കളയുന്നതാണ്. ഏതുപോലെ ലോഹം ഉരുക്കുന്ന ഉലയുണ്ടല്ലോ, ഇങ്ങനെ ഇരുമ്പും മറ്റൊക്കെ പഴുപ്പിച്ചിട്ട് അതിലെ കീടം കളയുന്നത്, ആ ഉല ഇരുമ്പിന്റെയും സ്വർണത്തിന്റെയും വെള്ളിയുടെയുമൊക്കെ കീടങ്ങൾ നീക്കിക്കളയുന്നതുപോലെ പുണ്യകരമായ ഹജ്ജിന് സ്വർഗമല്ലാതെ പ്രതിഫലമില്ല. അപ്പൊ പാപങ്ങളെ നീക്കിക്കളയും ഏതുപോലെ ലോഹം തീയിലിട്ട് പഴുപ്പിച്ച് വിളക്കിയെടുക്കുമ്പോഴതിന്റെ കീടങ്ങളൊക്കെ പോവില്ല, അതുപോലെ ദാരിദ്ര്യത്തെയും പാപത്തെയും നീക്കിക്കളയുന്നതാണ് എന്നാണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത്. അടുത്ത ഹദീസ് ഉമ്മുൽ മുഅ്മിനീൻ ആയിഷത്ത് റളിയല്ലാഹു അൻഹയിൽ നിന്നുള്ള ഹദീസാണ്. അവർ പറഞ്ഞു, യാ റസൂലല്ലാ നറൽ ജിഹാദ് അഫ്ളൽ അൽ അമൽ അഫല നുജാഹിസ്, ജിഹാദാണ് ഏറ്റവും ശ്രേഷ്ഠമായ അമലെന്ന് നമ്മൾ കാണുന്നു, എന്നാൽ ഞങ്ങൾ ജിഹാദ് ചെയ്യട്ടെയോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇല്ല, ലകുന്ന അഫ്ളൽ ഉൽ ജിഹാദ് ഹജ്ജും മബ്റൂർ നിങ്ങൾക്ക് ഏറ്റവും ശ്രേഷ്ഠമായ ജിഹാദ് ഹജ്ജാണ്, മബ്റൂറായ ഹജ്ജാണ് എന്ന് അവിടുന്ന് പറയുകയുണ്ടായി. ഇതുപോലെയുള്ള ധാരാളം ഹദീസുകളിൽ ഹജ്ജിന്റെ ശ്രേഷ്ഠത എടുത്തു പറഞ്ഞിട്ടുണ്ട്. ഇനി ഹജ്ജ് കൊണ്ട് ലഭിക്കുന്ന പുണ്യം അതെന്താണ്? മൻ ഹജ്ജലില്ലാഹി ഫലം യർഫുസ് വലം യഫ്സുഖ് റജഅക യൗമി വലദതുഹു ഉമ്മുഹു. വളരെ കേട്ടിട്ടുള്ള മുത്തഫഖുൻ അലൈഹിയായ ഹദീസാണ്. ആരെങ്കിലും അള്ളാഹുവിന് വേണ്ടി ഹജ്ജ് ചെയ്തു, അയാൾ അശ്ലീലങ്ങളൊന്നും സംസാരിക്കുകയോ പറയുകയോ ഒന്നും ചെയ്തില്ല, അധർമ്മങ്ങളൊന്നും, അതായത് ത്വാഅത്തിനെതിരായിട്ടുള്ള ഒന്നും ചെയ്തിട്ടില്ല, എന്നാൽ അയാൾ അയാളുടെ ഉമ്മ അയാളെ പ്രസവിച്ചതുപോലെ പരിശുദ്ധനായി ഹജ്ജിന് ശേഷം മടങ്ങി വരുന്നതാണ്. അതുപോലെ അംറു ബിൻ ആസിനോട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അമാ അലിംത യാ അംറു, അംറെ നിനക്കറിഞ്ഞുകൂടെ, അന്നൽ ഇസ്ലാം യഹദിമുആ ഖബലഹു, ഒരാൾ ഇസ്ലാമിലേക്ക് പ്രവേശിച്ചാൽ പഴയകാല മതത്തിൽ അയാൾ എന്തൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും അതെല്ലാം ഇസ്ലാമിലേക്ക് കടന്നു വരിക എന്നതോടുകൂടി തന്നെ അത് പൊറുക്കപ്പെടുകയാണ്, അതെല്ലാം ഇല്ലാതാക്കുന്നു, തകർത്ത് കളയുന്നു. വാനൽ ഹിജ്റത്ത് ഹിൽതുമാ ഖബലഹ, അതുപോലെ ദീൻ സംരക്ഷിക്കുന്നതിനു വേണ്ടി ഹിജ്റ ചെയ്യേണ്ടി വന്നാൽ എല്ലാം ഉപേക്ഷിച്ച് അയാൾ ഹിജ്റ പോവുകയാണെങ്കിൽ അയാളുടെ മുൻകഴിഞ്ഞ എല്ലാ പാപങ്ങളും അതോടെ പൊറുക്കപ്പെടും. വാനൽ ഹജ്ജ് യഹദിമുമാക്കാന ഖബലഹു, അതുപോലെ ഹജ്ജ് അതിനു മുമ്പുള്ളതിനെല്ലാം ഇല്ലാതാക്കി കളയും, എല്ലാ പാപങ്ങളെയും മായ്ച്ചു കളയും എന്നും നിനക്കറിഞ്ഞുകൂടെ എന്ന് ചോദിച്ച ഹദീസ്. ഇത്തരം ഹദീസുകളൊക്കെ ഹജ്ജിന്റെ പ്രാധാന്യവും ശ്രേഷ്ഠതയുമാണ് വ്യക്തമാക്കുന്നത്. അതുകൊണ്ട് മഹത്തായ ഒരു പുണ്യകർമ്മമാണ് ഹജ്ജ്, അത് പറഞ്ഞറിയിക്കേണ്ടതില്ല. മുസ്ലിം ഉമ്മത്തിനിടയിൽ തർക്കമില്ലാത്ത കാര്യമാണ്, ഇസ്ലാം കാര്യങ്ങളിൽ അഞ്ചാമത്തെ കാര്യമാണത്. എന്താണ് ഹജ്ജുൽ മബ്റൂർ, പുണ്യകരമായ ഹജ്ജ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ശൈഖ് വിശദീകരിക്കുകയാണ്, വൽ ഹജ്ജുൽ മബ്റൂർ ഹുവല്ലദീ യഅതി ബിഹിൽ മുസ്ലിമു വിഫ്തൻ ലിസുന്നതി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിനോട് യോജിച്ചുകൊണ്ട് ഒരാൾ നിർവഹിക്കുന്ന ഹജ്ജാണ് മബ്റൂറായ ഹജ്ജ്. റസൂൽ എങ്ങനെ ഹജ്ജ് ചെയ്തു അതുപോലെ തന്നെ ഹജ്ജ് ചെയ്താൽ എന്താവുള്ളൂ? മബ്റൂറായ ഹജ്ജാവുള്ളൂ. ലി ഹദീസ് ജാബിറിൻ റളിയല്ലാഹു അൻഹു അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഖാൽ ലിതഖുദു മനാസികക്കും ഫഇന്നീ ലാ അദ്രി ലഅല്ലി ലാ ഹജ്ജ് ബഅദ ഹജ്ജതി ഹാദിഹി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹജ്ജിന് പുറപ്പെട്ടപ്പോ സഹാബികളോട് ഹജ്ജ് യാത്രയിൽ പറഞ്ഞോളൂ, ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യമാണ്, നിങ്ങളുടെ ഹജ്ജിന്റെ കർമ്മങ്ങൾ നിങ്ങൾ എന്നിൽ നിന്ന് സ്വീകരിക്കുക, ഒരുപക്ഷേ ഈ വർഷത്തിനു ശേഷം എനിക്ക് നിങ്ങളോടൊപ്പം ഹജ്ജ് ചെയ്യാൻ സാധിച്ചുകൊള്ളണമെന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹജ്ജിൽ ഹജ്ജത്തുൽ വിദായിലുണ്ടായ വാക്കാണത്. അപ്പൊ അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹജ്ജിന്റെ കർമ്മങ്ങൾ നബിയിൽ നിന്ന് സ്വീകരിക്കണമെന്ന് പറയുകയും മഅൽ ബുഅദി അനി റഫതി വൽ ഫുസൂഖ്, നേരത്തെ ഹദീസ് ഉദ്ദേശിച്ച പോലെ അധർമ്മങ്ങളോ അശ്ലീലങ്ങളോ ഒന്നുമില്ലാതെ, അശ്ലീല പ്രവർത്തനങ്ങളോ ഒന്നും പാടില്ലാത്ത ഒന്നാണ് ഹജ്ജ്. വല്യംതിനാ വമാ മുനി അൽ മുഹരിമു മിൻ ഫഇലിഹി, ഇഹ്റാമിൽ പ്രവേശിച്ച ഒരാൾ എന്തിൽ നിന്നൊക്കെ വിട്ടു നിൽക്കണമോ അതിൽ നിന്നൊക്കെ വിട്ടു നിൽക്കുകയും ചെയ്താൽ അതാണ് മബ്റൂറായ ഹജ്ജ് എന്ന് പറയുന്നത്. അപ്പൊ സുന്നത്തിനനുസരിച്ചാവുക, വിട്ടുനിൽക്കാൻ പറഞ്ഞ കാര്യങ്ങളിൽ നിന്നെല്ലാം വിട്ടുനിൽക്കുക, അധർമ്മങ്ങളൊന്നും വരാതിരിക്കുക, പുണ്യകരമായ ഹജ്ജായി മാറും. വഅലാമത്തു ഖൗലിൽ ഹജ്ജ് മബ്റൂറൻ യതഹവ്വലുൽ മുസ്ലിമു ബഅദ ഹജ്ജിഹി മിനൽ ഹസനി ഇലൽ അഹ്സൻ, മാത്രമല്ല ഹജ്ജ് കഴിഞ്ഞ് തിരിച്ചു പോയാൽ അയാളുടെ ജീവിതത്തിൽ മാറ്റമുണ്ടാകണം, നല്ലതിൽ നിന്ന് ഏറ്റവും നല്ലതിലേക്ക് അയാൾ മാറണം. വമിന സയ്യി ഇലൽ ഹസൻ, ചീത്ത കാര്യങ്ങൾ അയാളിൽ ഉണ്ടെങ്കിൽ അയാൾ നന്മയിലേക്ക് വരണം. ഫൈദാ കാന ഖബൽ ഹജ്ജിഹി ഉബ്തുലിയ ബിൽ വുഖൂഇ ഫീ ശൈഇൻ മിനൽ മആസി, അയാള് ഹജ്ജിന് മുമ്പായിട്ട് എന്തെങ്കിലും കുറ്റകൃത്യങ്ങൾ ഏർപ്പെട്ട ആളാണെങ്കിൽ, തെറ്റുകളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ആളാണെങ്കിൽ, ഫഅലൈഹി യതൂബ ഫീ ഹജ്ജിഹി തൗബത്തൻ നസൂഹ, ഹജ്ജിൽ അയാൾ എന്ത് ചെയ്യണം? കഴിഞ്ഞ കാലത്തെ എല്ലാ തെറ്റുകളിൽ നിന്നും ആത്മാർത്ഥമായി ഖേദിച്ചു മടങ്ങണം. യുഖലിഉ ഫീഹാ അനി ദുനൂബി, ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ തെറ്റുകളിൽ നിന്നും ആ ഹജ്ജോടുകൂടി അയാൾ പൂർണ്ണമായും വിരമിക്കണം. ഇത് തൗബയുടെ ഷർത്താണ്. ഹജ്ജൊരു തൗബയാണല്ലോ, പശ്ചാത്താപമാണല്ലോ. അതുകൊണ്ടാണ് എല്ലാവരും പോയി കണ്ട് പൊരുത്തപ്പെടിച്ച് വരുന്നത്, കാരണം ഒരു ചേഞ്ച് വരാൻ പോവാണ് ജീവിതത്തിൽ. എന്നുവെച്ചാല് ഉമ്മ പ്രസവിച്ച കുട്ടിയെപ്പോലെ പരിശുദ്ധമാകുക എന്ന് പറഞ്ഞാൽ എത്രമാത്രം നിഷ്കളങ്കമായിട്ടാ തിരിച്ചു പോണത്. അപ്പൊ എല്ലാ കളങ്കങ്ങളും മായ്ച്ചു കളയണമെങ്കിൽ ആത്മാർത്ഥമായ തൗബ വേണം. പണ്ഡിതന്മാർ അതിന് പറഞ്ഞിട്ടുള്ള ഷർത്തിൽ ഒന്നാണെന്ത്? ഒന്ന്, ചെയ്തുകൊണ്ടിരിക്കുന്ന തെറ്റുകളിൽ നിന്ന് വിരമിക്കണം. ഹജ്ജ് കാലത്ത് മാത്രം തെറ്റിനൊരു അവധി കൊടുത്തിട്ട് ഹജ്ജ് കഴിഞ്ഞ് നാട്ടിൽ ചെന്നാൽ വീണ്ടും പഴയ തെറ്റുകളിലേക്ക് തിരിച്ചു പോയാൽ ഹജ്ജ് എന്താവില്ല? ഹജ്ജ് മബ്റൂറാവൂല. മനസ്സിലായില്ലേ? അതുപോലെ തന്നെ വയന്തമ അലാ മാ ഹസല മിൻഹു, തന്നിൽ നിന്ന് വന്നുപോയിട്ടുള്ള തെറ്റുകളിൽ അയാൾ ഖേദം പ്രകടിപ്പിക്കണം. തന്നിൽ സംഭവിച്ച തെറ്റുകളെ സംബന്ധിച്ചയാൾക്ക് ഖേദമുണ്ടാകണം. അതും തൗബന്റെ ഷർത്താണ്. ഏ എനിക്കതിലൊന്നും ഒരു ഖേദമല്ല, എല്ലാവരും ചെയ്യണം അന്ന് ഞാനും ചെയ്തു എന്നല്ല, പടച്ചവനെ അറിവില്ലാത്ത കാലത്ത് അങ്ങനെ സംഭവിച്ചു പോയല്ലോ എന്ന ഖേദമുണ്ടാകണം എന്നു മാത്രമല്ല, വൈദാക്കാന ദംബു യതഅല്ലഖു വയഅഖിദ അൽഅസ്മ ഫിൽ മുസ്തഖ്ബലി അല അല്ല യഊദ ഇലൈഹ, ഇനി ആ തെറ്റിലേക്ക് ഞാൻ മടങ്ങുകയില്ല എന്ന് അയാൾ ഉറച്ച തീരുമാനമെടുക്കണം. കണ്ടോ, അതും വേണം. ചെയ്തുകൊണ്ടിരിക്കുന്ന തെറ്റില് ഖേദിച്ച് മടങ്ങുന്നതോടൊപ്പം ഇനി ആ തെറ്റിലേക്ക് മടങ്ങുകയില്ല. അപ്പൊ ഈ മൂന്ന് ഷർത്തുകൾ ഇവിടെ പ്രത്യേകം ശൈഖ് അവർക്ക് എടുത്തു പറഞ്ഞു. ഇനി വൈദാക്കാന ദംബു യതഅല്ലഖു ബിഹുഖൂഖിൽ ലിൽ ആദമിയീന, മനുഷ്യന്മാരുടെ അവകാശങ്ങളുമായി ബന്ധപ്പെട്ട തെറ്റാണെങ്കിലോ, ഉദാഹരണമായിട്ട് ആരെയും സ്വത്ത് പിടിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ അവകാശങ്ങൾ കൊടുക്കാൻ ബാക്കിയുണ്ടെങ്കിൽ, ഫാലൈഹി അൻ യറുദ്ധഹ ഇലൈഹി മിൻകാനത്ത് മാലിയത്തൻ, സാമ്പത്തികമായ എന്തെങ്കിലും ഇടപാടുകളാണെങ്കിൽ അത് അതിന്റെ അവകാശികൾക്ക് തിരിച്ചു കൊടുക്കണം. ഇതാക്കാനുള്ള യുഅഫൂഹു മിൻഹ, അയാൾക്ക് വിട്ടുവീഴ്ച കൊടുത്തിട്ടില്ലെങ്കിൽ അത് നീ തരണ്ട, ഞാൻ വിട്ടു തന്നിരിക്കുന്നു എന്ന് പറഞ്ഞാൽ വേണ്ട, അത് തരാതെ ഞാൻ എന്നോട് മാപ്പാക്കൂല എന്ന് പറഞ്ഞാൽ അത് കൊടുക്കേണ്ട വേണം. ഔയത്തുൽ മിന്നുൻ മുസാമഹത ഇതാ കാനത്തിൽ ഇസാഅത്തിലെയും ഫി ഈദായി ബി ലിസാനിഹി വയദിഹി, നാവുകൊണ്ടോ കൈകൊണ്ടോ അവരെ ഉപദ്രവിച്ചതാണെങ്കിൽ അവരോട് എന്ത് ചെയ്യണം, മുസാമഹത്ത് തേടണം, നിങ്ങളെ മാപ്പാക്കണം, ക്ഷമിക്കണം, എന്നോട് പൊറുക്കണം എന്ന് അവരോട് ക്ഷമ ചോദിക്കണം. അത് നാലാമത്തെ ഷർത്ത. അള്ളയും നമ്മളും തമ്മിലുള്ള തെറ്റാണെങ്കിൽ ആ നേരത്തെ മൂന്ന് പറഞ്ഞ ഷർത്ത്, മനുഷ്യന്മാരായിട്ട് ബന്ധപ്പെട്ട തെറ്റാണെങ്കിൽ ഇതിങ്ങനൊരു ഷർത്തും കൂടിയുണ്ട്, അവരെ അവകാശങ്ങളൊക്കെ നേടി തിരിച്ചു കൊടുക്കുകയും അവരോട് പൊരുത്തപ്പെടുകയും വേണം. ഇല്ല ഇത് ആലിമ അന്നഹു യതറത്തു പോല ഇലാമിഹിം ബിദാലിക മഫ്സദത്തുൻ വഫിർഖത്തുൻ വശഹന ഫയക്തവി ബിതലബിൽ മുസാമഹത്തു മിനും ബി അൽഫാദിൻ ആമ്മ. അതേസമയത്ത് നമ്മളിപ്പോ ഒരാളെ പറ്റി ഏഷണി പറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ ആളെ പറ്റി എന്തെങ്കിലും വേണ്ടാത്ത പറഞ്ഞിട്ടുണ്ട്, അത് അയാൾക്ക് അറിയില്ല. അയാൾക്ക് അറിയാത്ത നമ്മളിപ്പോ ഞങ്ങളെ പറ്റി ഇങ്ങനെ പറഞ്ഞു, ഇനി പറഞ്ഞാൽ പിന്നെ വീണ്ടും പുതിയ പ്രശ്നങ്ങൾ ഉണ്ടാവും തോന്നുകയാണെങ്കിൽ അത് പറയേണ്ടതില്ല. മൊത്തത്തിൽ അയാളൊക്കെ ഉള്ള സദസ്സിൽ നിങ്ങളെല്ലാവരും പുറത്തു തരണം, ഞാൻ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറഞ്ഞിട്ടുണ്ടാവുമല്ലോ എന്ന് മൊത്തത്തിൽ പറഞ്ഞാൽ മതി, അയാളോട് അത് പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടതില്ല. അതുകൊണ്ട് വീണ്ടും ഒരു ശത്രുതയും പകയും ഉണ്ടാകുമെന്ന് നോക്കി നിങ്ങൾ പണ്ഡിതന്മാർ ഓരോ ചെറിയ ചെറിയ പോയിന്റ് വരെ എടുത്തു പറയുന്നുണ്ട്. അപ്പൊ അതും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. മഹസനായി അലഹിം ബിമാ യലീഖു ബിഹിം, അതോടൊപ്പം എന്ത് വേണം, അവരെ പ്രശംസിക്കുകയും വേണം. അവരിൽ നിന്നുണ്ടായിട്ട നന്മകളൊക്കെ, നമുക്ക് അങ്ങനെയൊക്കെ ഒരുപാട് നന്മകൾ ചെയ്യുന്ന ആളുകളാണ്, നമ്മളൊക്കെ ബന്ധത്തിൽ ഒരു നന്മകൾ ഉണ്ടായിട്ട് എന്നൊക്കെ പറയും വേണം. അതോടൊപ്പം എന്ത് വേണം, വദ്ദുആയിലഹും, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും വേണം. ഫയഫ്തഹു ലിനഫ്സിഹി ബിൽ ഹജ്ജ് ബാബ ഖൈരിൻ, അങ്ങനെ അയാൾ നന്മയുടെ ഒരു വാതിൽ ഹജ്ജോടുകൂടി അയാൾക്ക് വേണ്ടി തുറക്കുകയാണ്. വയബദ ഹയാത്തൻ ജദീദത്തൻ മഅമൂറത്തൻ ബിത്തഖ്വല്ലാഹി വൽഇസ്തിഖാമത്തി അലാ അംരില്ലാഹ്, തഖ്വ നിറഞ്ഞ അതുപോലെ തന്നെ അള്ളാഹുവിന്റെ കൽപ്പനയിൽ ഉറച്ചു നിൽക്കുന്ന ഒരു പുതിയ ജീവിതത്തിന് ഹജ്ജോടുകൂടി അയാൾ തുടക്കം കുറിക്കേണ്ടതാണ്. واما اذا كان قبل الحج على حاله سيئه واستمر عليها بعد الحج فان ذلك علامه على عدم ظفره ببر الحج. എന്നാൽ ഹജ്ജിനു മുമ്പ് അയാൾ ഏതൊരു മോശമായ അവസ്ഥയിലായിരുന്നോ, ഹജ്ജിനു ശേഷം അതേ അവസ്ഥയിൽ തുടരുകയാണെങ്കിൽ അയാൾ ഹജ്ജിന്റെ പുണ്യം അയാൾക്ക് ലഭിച്ചിട്ടില്ല എന്നതിന്റെ അടയാളമാണത്, അയാൾ ഹജ്ജ് മബ്റൂറായിട്ടില്ല. അപ്പോ ഹജ്ജ് കഴിഞ്ഞാൽ മനസ്സിലാകും ഇവന്റെ ഹജ്ജ് മബ്റൂറാണോ അല്ലേന്ന്, ഇവന്റെ നടപടികൾ കാണുമ്പോ മനസ്സിലാകും മഷാല്ല എന്തൊരു കാര്യമാണെന്ന് ആലോചിക്കും. അപ്പൊ ഹജ്ജ് നമ്മുടെ ജീവിതത്തിൽ വമ്പിച്ചൊരു ചേഞ്ച് ഉണ്ടാക്കേണ്ട ഒരു കാര്യമാണ്. വദുനൂബുല്ലദീ തുകഫ്ഫിറുഹുൽ അഅമാലു സാലിഹ കസ്സലാത്തി വൽ ഹജ്ജ് വഗൈറു ദാലിക ഹിയ സഗായർ. ഇവിടെ ഷെയ്ഖ് വേറൊരു കാര്യം കൂടി എടുത്തു പറയാണ്. ഇപ്പൊ നിസ്കാരം കൊണ്ട്, നോമ്പ് കൊണ്ട്, സക്കാത്ത് കൊണ്ട്, ഹജ്ജ് കൊണ്ട്, ഉംറ കൊണ്ട് ഒക്കെ നമ്മളെ പാപങ്ങൾ പൊറുക്കും എന്ന് പറഞ്ഞാൽ ഏതാണ്, വൻപാപല്ല. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ചെറുദോഷങ്ങളാണ്. അതിനെന്താ തെളിവ്? യഖൗലില്ലാഹി അസ്സവജൽ ഇൻ തജ്തനിബു കബായിറ മാ തുൻഹൗന അൻഹു നുകഫിർ അൻകും സയ്യിആത്തികും വനുദ്ഖിൽകും മുദ്ഖലൻ കരീമാ. സൂറത്ത് നിസാഇലെ 31-ാമത്തെ ആയത്ത് നിങ്ങൾ പോയിട്ട് നോക്കണത്, നിങ്ങളോട് വിരോധിക്കപ്പെട്ട വൻ പാപങ്ങൾ നിങ്ങൾ പാടെ ഉപേക്ഷിക്കുന്ന പക്ഷം ചെറു പാപങ്ങൾ നാം നിങ്ങൾക്ക് പുറത്തു തരുന്നതും നിങ്ങളെ നാം മാന്യമായ ഒരു പ്രവേശന സ്ഥാനത്ത് അവ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുന്നതുമാണ്. കണ്ടോ, അപ്പോ വൻ പാപങ്ങൾ ഉപേക്ഷിച്ചാൽ മാത്രമേ ചെറു പാപങ്ങൾ പൊറുക്കപ്പെടുള്ളൂ. നിസ്കാരം കൊണ്ടും വിവാഹത്തു കൊണ്ടൊക്കെ പൊറുക്കണേതാണ്, ചെറുപാപമാണ്. അത് പൊറുക്കണെങ്കിൽ ഒരു കണ്ടീഷൻ കൂടി, വിവാഹത്ത് എടുത്താൽ മാത്രം പോരെന്തണം, വൻ പാപങ്ങളെയുള്ള ജീവിതത്തിൽ ഇല്ലാതിരിക്കുകയും വേണം. റമദാൻ അടുത്ത റമദാൻ വരെ, ജുമ അടുത്ത ജുമ വരെ, ഒരു ഫർളസ്കാരം അടുത്ത ഫർളസ്കാരം വരെ എന്നൊക്കെ പറയില്ലേ, അതൊക്കെ എന്താണ്, ഇത് ചിത്തനിപത്തിൽ വൻപാപങ്ങൾ ഒഴിവാക്കിയാൽ മാത്രമാണ് ഇബാദത്ത് കൊണ്ട് എന്തുള്ളൂ, ചെറുദോഷങ്ങൾ പൊറുക്കുകയുള്ളൂ. വഅമ്മൽ കബായിർ ഫഇന്നല്ലദീ യുകഫിറുഹ ഹുവ തൗബത്തു മിൻഹ. അപ്പൊ വൻപാപങ്ങൾ പിന്നെ എങ്ങനെയാ പൊറുക്കുക, ഇബാദത്ത് കൊണ്ട് പൊറുക്കുമല്ലെങ്കിൽ അത് ആ പാപത്തിൽ വിരമിക്കുകയും എന്നിട്ട് അതിൽ നിന്ന് ആത്മാർത്ഥമായി തൗബ ചെയ്യുകയും വേണം. അപ്പൊ വൻപാപങ്ങളെ എണ്ണം നമ്മൾ പഠിച്ചില്ലേ, ശിർക്ക്, സിഹ്ർ, അല്ലേ? മനുഷ്യനെ കൊല്ലല്, യത്തീമിന്റെ ധനം അന്യായമായി തിന്നല്, പലിശ തിന്നല്, യുദ്ധരംഗത്ത് പിന്തിരിഞ്ഞോടല്, അതുപോലെ തന്നെ നല്ല പെണ്ണുങ്ങളെക്കുറിച്ച് വ്യഭിചാരോപണം പറയൽ, മാതാപിതാക്കളെ ദ്രോഹിക്കൽ, ഒരുപാടുണ്ട്. ഏഴെണ്ണം മാത്രവുമല്ല, ഏഴിനേക്കാൾ എഴുപതിനോടാണ് അതിനടുപ്പം, എഴുന്നൂറിനോടാണ് അതിനടുപ്പം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് പണ്ഡിതന്മാർ. ഇബ്നു അബ്ബാസ് തന്നെ പോലുള്ളവർ കബായിറിൽ പല ഗ്രന്ഥങ്ങളും പണ്ഡിതന്മാർ എഴുതിയിട്ടുണ്ട്. അപ്പൊ അങ്ങനെയുള്ള കബായിറുകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ അത് പൂർണ്ണമായും ഉപേക്ഷിച്ചാൽ മാത്രമേ ഇബാദത്ത് കൊണ്ട് ചെറുദോഷങ്ങൾ പൊറുക്കപ്പെടുകയുള്ളൂ. ഫബി തൗബത്തിൽ ഹജ്ജ് മിന ദുനൂബി കബീരിഹ വ സഗീരിഹ യദ്ഫർ ബി റുജൂഇഹി മിൻ ഹജ്ജിഹി കയൗമി വലദതുഹു ഉമ്മുഹു. അപ്പോ വൻപാപങ്ങളിൽ നിന്നും ചെറുപാപങ്ങളിൽ നിന്നും എല്ലാം തൗബ ചെയ്യുന്നതോടുകൂടിയാണ് ഹാജിക്ക് ഉമ്മ പ്രസവിച്ച കുട്ടിയെപ്പോലെ തിരിച്ചു പോകാൻ സാധിക്കുന്നത്. അതൊന്നുമില്ലാതെ അവിടെ വന്ന് വരെ അങ്ങോട്ട് മേപ്പുട്ടോക്കി ഇങ്ങോട്ട് നോക്കിയിട്ട് അതിന്റെ ഫോട്ടോ എടുത്ത് നിന്റെ ഫോട്ടോ എടുത്ത് ഏയ് ആടങ്ങാടി ഇവിടെ പോണമാതിരി അറഫീമിനൊക്കെ ഒന്ന് ചുറ്റിങ്ങ് പോന്നാൽ ഒന്നും പൊറുക്കൂല. തൗബ തുടക്കം മുതലൊടുക്കം വരെ പശ്ചാത്താപ മനസ്ഥിതിയോടുകൂടിയായിരിക്കണം ഒരു ഹാജ് ഉണ്ടാകേണ്ടത്. വഅമ്മ ഇദാലം യതുബു മിൻഹാ വഫഅലഹ ഔ അസമ അലാ ഫഇലിഹാ ഫഇന്ന മുആഖദൻ അലാ ദാലിക്. എന്നാൽ ചെയ്തുകൊണ്ടിരിക്കുന്ന തെറ്റുകളിൽ നിന്നും അയാൾക്ക് ഏതിച്ചു മടങ്ങിയില്ല, വീണ്ടും ആ തെറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ അത് ചെയ്യണമെന്നാണ് അയാളുടെ വിചാരം, ആ ജഗള് കയ്യട്ടെ എന്നിട്ട് നമുക്കവിടെ തുടങ്ങാം, ദുൽഹജ്ജിൽ അവസാനത്തിന് നാട്ടുകത്തിന്റെ ശേഷം തുടങ്ങാം പഴയ കള്ള കച്ചവടം ഇതൊക്കെ എന്നാണ് തീരുമാനിച്ചതെങ്കിൽ അയാൾ അതിന്റെ പേരിൽ അല്ലാഹു പിടികൂടുക തന്നെ ചെയ്യും. അപ്പോ തൗബയാണ് ഹജ്ജിന്റെ പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യം. ഒരു ഹാജിയുടെ ലക്ഷ്യം ആയിരിക്കേണ്ടത് എന്താണ്? തൗബയാണ്. പശ്ചാത്താപം, പാപങ്ങൾ പൊറുക്കപ്പെട്ട് അള്ളാഹുവിന്റെ മഹത്തായ സ്വർഗത്തിൽ താൻ പ്രവേശിക്കണം. അപ്പൊ ഹജ്ജിന്റെ മഹത്വങ്ങൾ, പ്രമാണങ്ങളിൽ നിന്ന് മനസ്സിലാക്കണം. ഇന്നിപ്പോ എല്ലാവരും ഹജ്ജിനും ഉംറക്കും പോകുമ്പോൾ നമ്മൾ മാത്രം പോയിരുന്ന മോശല്ലേ? നമ്മുടെ വീട്ടിൽ പണിക്കുന്ന ഓള് വരെ, ഓളെ കുട്ടി വരെ പോയി. അപ്പൊ ഭാര്യ പറയാണ്, മനുഷ്യ നിങ്ങളെന്താ പോവാത്ത, നമ്മളോട് പാത്രം കേൾക്കാൻ വന്ന ആയിശുവിന്റെ മോൻ വരെ ഹജ്ജിത്, നിങ്ങൾ ഇനിയും ചെയ്തിട്ടില്ല, ഓ അപ്പൊ മോശല്ലേ എന്ന് വിചാരിച്ചിട്ട് ദുരഭിമാനത്തിന്റെ പേരിൽ കടം വാങ്ങിയിട്ടെങ്കിലും പോരാ. അങ്ങനെയൊന്നും പോന്നാൽ എന്താവൂല, ഈ പറഞ്ഞ ഒന്നും കിട്ടൂല. ആജീന്ന് വിളിക്കണമെന്ന പലരുടെ ഉദ്ദേശം അല്ലേ? ഇതെല്ലാം ഇഖ്ലാസിനെതിരാണ്. ഇൻഷാല്ലാ നിങ്ങൾ നാളെ കേൾക്കുന്ന ക്ലാസ്സിൽ, ഞാൻ ഇന്നലെ എടുത്ത ക്ലാസ്സിൽ അതെല്ലാം പറഞ്ഞിട്ടുണ്ട് ഇൻഷാല്ലാ. ഇനി അടുത്ത അധ്യായത്തിൽ ഷെയ്ഖ് അവർകള് ഉജൂബുൽ ഹജ്ജ് വൽ ഉംറ, ഹജ്ജും ഉംറയും നിർബന്ധം, അതിന് തെളിവെന്താ? കിതാബ് കൊണ്ടും സുന്നത്ത് കൊണ്ടും ഇജ്മാഉ കൊണ്ടും സ്ഥിരപ്പെട്ട കാര്യമാണ് ഹജ്ജ് വാജിബ് എന്നുള്ളത് അല്ലേ? അതിന് തെളിവാണ് ഞാൻ ചോദിച്ച ആലു ഇമ്രാൻ ആയത്ത്, ഇന്ന ഔവല ബൈത്തു മുദി അലിന്നാസി ലല്ലദീ ബിബക്ക. അള്ളാഹുവിനെ ആരാധിക്കാൻ വേണ്ടി ആദ്യമായി ഭൂമി സ്ഥാപിക്കപ്പെട്ട ഗേഹം ബക്കയിലുള്ളതാണ്. ബക്ക എന്നത് മക്കയുടെ പഴയ പേരാണ്, അതായത് കഅബയാണ് ഉദ്ദേശിക്കുന്നത്. അത് അനുഗ്രഹീതമാണ്, അള്ളാഹുവിന് അനുഗ്രഹിക്കപ്പെട്ടതാണ്, ലോകർക്ക് മുഴുവനും സന്മാർഗ മാർഗദർശനമാണത്. എന്നിട്ട് പറയുകയാണ് അവിടെ വ്യക്തമായ പല ദൃഷ്ടാന്തങ്ങളുമുണ്ട്. ഇബ്രാഹിം നബി നിന്ന സ്ഥാനം, അതാ മഖാം ഇബ്രാഹിം അവിടെയുണ്ട്, അവിടെ ആരെങ്കിലും പ്രവേശിച്ചാൽ അയാൾ നിർഭയനായി എന്നൊക്കെ പറഞ്ഞ ശേഷം പിന്നെ പറയാണ് വലില്ലാഹി അലന്നാസി ഹജ്ജുൽ ബൈത്തി, ആ ഭവനത്തിങ്കൽ പോയി ഹജ്ജ് ചെയ്യൽ അള്ളാഹുവിനോട് ജനങ്ങൾക്കുള്ള ബാധ്യതയാണ്. ആർക്ക്? മനസ്തായലി സബീൽ, അവിടെ ചെത്തിച്ചേരാൻ കഴിവുള്ള ആൾക്ക്, സാമ്പത്തികമായും ശാരീരികമായും കഴിവുള്ള ആൾക്ക് അത് നിർബന്ധമാണ്. വമൻ കഫറ, ഈ കഴിവുണ്ടായിട്ടും ആരെങ്കിലും ഹജ്ജിന് പോയില്ല, ഈ കടമയെ നിഷേധിച്ചു എന്നാൽ ഫഇന്നല്ലാഹ ഗനിയുൻ അനിൽ ആലമീൻ, ആളുകൾ കുറെ ഹജ്ജ് ചെയ്തിട്ട് അള്ളാഹുവിന്റെ പ്രതാപം നിലനിൽക്കണമെന്ന് ആരും വിചാരിക്കണ്ട. മനസ്സിലായില്ലേ? അള്ളാഹു ലോകരിൽ നിന്നും ആശ്രയം ആവശ്യമില്ലാത്തവനാണ്. മനസ്സിലായില്ലേ? ഇത് സൂറത്ത് ആലു ഇമ്രാൻ 97-ാമത്തെ ആയത്ത്. പിന്നെ ഇസ്ലാം അഞ്ചു കാര്യങ്ങളിൽ സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നുണ്ടത്ത്, ഷഹാദത്ത്, നിസ്കാരം, സകാത്ത്, നോമ്പ്, ഹജ്ജ്, ഇതെല്ലാം മുസ്ലിമീങ്ങൾക്കും അറിയുന്ന കാര്യമാണ്. പിന്നെ ഹജ്ജ് ഒരു തവണ മാത്രമാണ് നിർബന്ധമായിട്ടുള്ളത്. അതിനെന്താ തെളിവ്? അബൂ ഹുറൈറ റളിയല്ലാഹുവിന്റെ ഹദീസ്, ഖതബന റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം, നബി ഞങ്ങളോട് പ്രസംഗിച്ചു എന്നിട്ട് പറഞ്ഞു, അയ്യുഹന്നാസ്, ജനങ്ങളെ, ഖദ് ഫുരിള അലൈക്കുമുൽ ഹജ്ജ് ഫഹജ്ജു, നിങ്ങൾക്കിതാ ഹജ്ജ് നിർബന്ധമാക്കപ്പെട്ടിരിക്കുന്നതിനാൽ നിങ്ങൾ ഹജ്ജ് ചെയ്യുക. ഫഖാല റജുലുൻ, സദസ്സിലുള്ള ഒരാൾ ചോദിച്ചു, അഖുല്ല ആമിൻ യാ റസൂലല്ലാ, എല്ലാ കൊല്ലം ഹജ്ജ് ചെയ്യണോ? അപ്പോ ഫസക്കത്ത, അവിടുന്ന് മൗനം പാലിച്ചു. ഹത്താ ഖാല ഹസലാസ, മൂന്ന് പ്രാവശ്യം അയാൾ ചോദിച്ചു. അപ്പോൾ റസൂൽ മൂന്നാമത്തെ പ്രാവശ്യം ചോദിച്ചപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം മറുപടി പറഞ്ഞു, ലൗ ഖുൽതു നഅം ലവജബത്, അതേ എന്ന് ഞാൻ പറഞ്ഞാൽ നിർബന്ധമായി. റസൂൽ ശരിയാണ്, നബിയുടെ വാക്ക് നബി അള്ളാഹുന്റെ വഹി അനുസരിച്ച സംസാരിക്കുന്നത്. അതേ എല്ലാ കൊല്ലവും ഉണ്ടോന്ന് വെച്ചപ്പോ ഞാൻ അതേന്ന് പറഞ്ഞ് നിർബന്ധമായി. വലമസ്തത്താഴ്ത്തും, നിങ്ങൾക്കാകട്ടെ കഴിയൂല, എല്ലാ കൊല്ലം ചെയ്യാൻ എല്ലാ മുസ്ലിങ്ങൾക്കും കഴിയോ? അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട് എന്ത്, ഹജ്ജും ഉംറയും ഒരു തവണയാണ് നിർബന്ധമായിട്ടുള്ളത്. ഫിൽ ഉംറി മർറതൻ, അൽ ഹജ്ജ് വൽ ഉംറത്തു വാജിബാനി അലൽ ഫൗരി ഫിൽ ഉംറി മർറതൻ വാഹിദ, ആയുസിൽ ഒരിക്കലാണ് നിർബന്ധമായിട്ടുള്ളത്. പക്ഷെ അത് അലൽ ഫൗർ നിർബന്ധമായാൽ പിന്നെ വെച്ചുകൊണ്ടിരിക്കാൻ പാടില്ല. ആ ഇനി എന്തല്ല കാലം, മെച്ചിനിലൊക്കെ ചെയ്താൽ പോലെ എന്താ അത്ര ധൃതി എന്ന് പറയാൻ പാടില്ല, ഉടനെ തന്നെ ചെയ്യണം. കാരണം എന്താ സംഭവിക്കുന്നത് നമുക്കറിയോ, ഹജ്ജ് ഉദ്ദേശിച്ചാൽ ഹജ്ജിന് കഴിവുണ്ടായാൽ പിന്നെന്ത് ചെയ്യാൻ പാടില്ല, നീട്ടിവെക്കാൻ പാടില്ല, ഉടനെ തന്നെ അത് ചെയ്യൽ നിർബന്ധമാണ്. ഇനി ഒന്നിലധികം ഹജ്ജ് ചെയ്യുന്നത് ഹൊമാ സാദ ഫഹുവ തതവ്വുഉൻ, അത് സുന്നത്ത് മാത്രം ഐച്ഛികമായി ചെയ്യുന്നതാണ്. വയജിബാനി ബിന്നദിരി, എന്നാൽ ആരെങ്കിലും ഹജ്ജ് ഉംറയും നേർച്ചയാക്കി, ഒരു ഹജ്ജ് ഫർളായ ഹജ്ജ് ചെയ്തതിന് ശേഷം ഒരാൾ എന്തെങ്കിലും സന്ദർഭത്തിൽ ഞാൻ ഹജ്ജ് ചെയ്യുന്നു നേർച്ചയാക്കി, അത് ഉംറച്ച് നേർച്ചയാക്കിയാൽ അത് നിർബന്ധമായി. വൈദാനദർ ഹജ്ജൻ ഉംറത്ത് വജബ അലൈഹിൽ വഫാഉ ബിന്നദിരി, നേർച്ച കൂട്ടൽ നിർബന്ധമാണ്. വൈദാദ ഖലഫി ഹജ്ജൻ ഉംറത്തിൻ തതവ്വുൻ വജബ അലൈഹി ഇത്മാമുഹ, ആരെങ്കിലും ഒരാൾ ഹജ്ജിലും ഉംറയിലും പ്രവേശിച്ചു, അത് സുന്നത്തായ ഹജ്ജാണെങ്കിലും അത് പൂർത്തിയാക്കൽ നിർബന്ധമാണ്. ഇഹ്റാം മാറ്റി ഹജ്ജ് കടന്നു കഴിഞ്ഞാൽ പിന്നെ അതിൽ ചെയ്യേണ്ടതൊക്കെ ചെയ്യണം, അത് സുന്നത്തല്ലേ, അത് പരത്തിൽ എന്തെങ്കിലും കുഴപ്പമില്ല, സുന്നത്തായ ഹജ്ജല്ലേ, വർദ്ധലിഫി എന്തെങ്കിലും കുഴപ്പമില്ല എന്ന് പറ്റുമോ, അത് പറ്റൂല, അതിലടക്ക് നിർത്തിപ്പോരാൻ പറ്റുമോ, അതും പറ്റൂല. വാതിമ്മുൽ ഹജ്ജ് വൽ ഉംറത്തലില്ല, ഹജ്ജിനും ഉംറയിലും പ്രവേശിച്ചു കഴിഞ്ഞാൽ ഇഹ്റാം മാറ്റി കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യണം, അത് പൂർത്തിയാക്കൽ നിർബന്ധമാണ്. ഇനി ഉംറ നിർബന്ധമാണ് എന്നതിന്റെ തെളിവ് എന്താണെന്ന് ചില ആളുകൾ ചോദിക്കാറുണ്ട്. ഇനി ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നു, ഖുൽതു യാ റസൂലല്ലാഹ് അൽ അലൻ നിസാഇ മിൻ ജിഹാദ്, ഞാൻ അള്ളാഹുവിന്റെ തിരുദൂതരോട് ചോദിച്ചു, അള്ളാഹുവിന്റെ റസൂലെ, സ്ത്രീകളുടെ മേൽ ജിഹാദ് നിർബന്ധമുണ്ടോ? ഖാല നഅം അലൈഹിന്ന ജിഹാദ്, അതെ അവരുടെ മേൽ ജിഹാദ് നിർബന്ധമുണ്ട്, പക്ഷേ ലാ ഖിതാല ഫീഹി, അതിൽ യുദ്ധമില്ല. അതേത അൽ ഹജ്ജ് വൽ ഉംറ, അവിടെ നബി ഹജ്ജ് മാത്രമല്ല പറഞ്ഞു, എന്താ കൂടി പറഞ്ഞു, അപ്പൊ അലൈഹിന്ന അവരുടെ മേൽ നിർബന്ധമുണ്ട്, അല ഉപയോഗിച്ചാൽ വാജിബായ കാര്യത്തിനെ പറയുള്ളൂ, അപ്പൊ അതുകൊണ്ട് ഉംറ കൂടി നിർബന്ധമാണ് എന്ന്. പിന്നെ ഇസ്ലാം എന്താണെന്ന് ചോദിച്ചാൽ ജിബ്രീലിന്റെ ഹദീസ് ഉണ്ടല്ലോ, അതിൽ തഹജ്ജ വ തഅതമിർ എന്ന റിവായത്തിലുണ്ട്. ഷഹാദത്തും നിസ്കാരവും നോമ്പും ഒക്കെ പറഞ്ഞതിന് ശേഷം പിന്നെ നീ ഹജ്ജും ഉംറയും ചെയ്യുക എന്നുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഉംറ കൂടി നിർബന്ധമാണ് എന്ന് പണ്ഡിതന്മാര് പറയുന്നത്. ഇനി ഹജ്ജിന്റെയും ഉംറയുടെയും ഷർത്തുകൾ. അൽ ഹജ്ജ് വൽ ഉംറത്തു വാജിബാനി അലാ കുല്ലി മുസ്ലിമിൻ ആഖിലിൻ ബാലിഗിൻ ഹുർരിൻ ഖാദിരിൻ, ഹജ്ജും ഉംറയും നിർബന്ധമാണ് ഓരോ മുസ്ലിമിന്റെ വില. ഒന്നാമത്തെ ഷർത്ത് മുസ്ലിമാകണം, രാമൻകുട്ടിക്ക് നിർബന്ധമല്ല. ആഖിലിൻ, ബുദ്ധി ഉണ്ടാകണം, അത് ഭ്രാന്തനെന്തില്ല, വകതിരിവെത്താത്ത കുട്ടിക്കും ഭ്രാന്തനെന്തില്ല, ഹജ്ജ് നിർബന്ധമല്ല. പിന്നെ ബാലിഗിൻ, പ്രായപൂർത്തിയെത്തണം, കുട്ടിക്ക് നിർബന്ധമല്ല, കുട്ടി ചെയ്താലും പിന്നെ പ്രായവൃത്തിത്തെ വീട്ടിൽ ചെയ്യണം. ഹുരിൻ, അടിമക്കും നിർബന്ധമല്ല, അടിമത്തെ സമ്പ്രദായം ഇനി ഉണ്ടാവാലോ, അടിമ സമ്പ്രദായം കാലാകാലത്തേക്ക് അവസാനിച്ചിട്ടൊന്നുമില്ല, യുദ്ധമുണ്ടായാൽ നമ്മളെ കുറെ ആൾ അവർ പിടിച്ചേക്കും, അവരെ കുറെ ആളെ നമ്മൾ പിടിച്ചേക്കും. നമ്മൾ പിടിച്ചേക്കുന്ന ആളുകളെ ഇസ്ലാമിക നിയമം അനുസരിച്ച് എന്താ ചെയ്യണം, വല്ല കൊന്നുകളയല്ല, മറ്റൊരതാ ചെയ്യുക, അവരിന്ന് വല്ല രഹസ്യം ചോർത്താണെങ്കിൽ ചോർത്തിട്ട് കാച്ചിക്കളയാ, അണ്ടർഗ്രൗണ്ട് കൊണ്ടിട്ട്, ആരെയും തന്നെയല്ല. ഇസ്ലാം പറഞ്ഞ അവരെ അടിമകളാക്കി വെക്കണം, അവർക്ക് മാനുഷികമായ അവകാശങ്ങൾ, നിങ്ങൾ തിന്നാണി തിന്നാൻ കൊടുക്കണം, നിങ്ങൾ ഉടുക്കാണി ഉടുക്കാൻ കൊടുക്കണം, അവർ കഴിയാത്തൊന്നും കൽപ്പിക്കരുത്, പറ്റുകയാണെങ്കിൽ അവരെ സ്വതന്ത്രമാക്കിക്കണം പിന്നീട്, മനസ്സിലായില്ലേ. അപ്പൊ അങ്ങനെ അടിമയാണെങ്കിൽ അടിമ ഹജ്ജ് ചെയ്താൽ പിന്നെ സ്വതന്ത്രമായ വീണ്ടും ഹജ്ജിന് തെളിവുണ്ട്. പിന്നെ ഖാദിരിൻ, കഴിവുള്ള ആളായിരിക്കണം. ഇപ്പൊ തസീദുൽ മർഅത്ത് ഷർത്ത സാധ, പെണ്ണിന് ആറാമതൊരു ഷർത്തും കൂടി ഉണ്ട്, അതെന്താ, ഹുവ വുജൂദുൽ മഹ്റമല്ലദീ യുസാഫിറു മഅഹ, തന്നോടൊപ്പം യാത്ര ചെയ്യാൻ കെട്ടുബന്ധം നിഷിദ്ധമായൊരു മഹ്റം വേണം. അപ്പൊ മഹ്റമില്ല, ബാക്കിയൊക്കെ ഒത്തുണ്, പൈസ ഉണ്ട്, ശാരീരത്തിനും കുഴപ്പമൊന്നുമില്ല, പക്ഷെ മഹ്റമില്ല എങ്കിലവൾക്ക് എന്തില്ല, ഹജ്ജ് നിർബന്ധം. പിന്നെ എനിക്ക് ഹജ്ജ് ചെയ്യണ്ടേ, മഹ്റമില്ല ചോദിച്ചിട്ട് കണ്ട ആണുങ്ങളെപ്പോൾ പോരും എന്നിട്ട് പറ്റുമോ, പറ്റില്ല. മഹ്റമില്ലെങ്കിൽ അവർക്ക് എന്തില്ല, ഹജ്ജ് നിർബന്ധം. അപ്പൊ എന്തൊക്കെ ഷർത്ത്, മുസ്ലിം, ബാലിഗ്, ആഖില്, ഹുർറ്, ഖാദിർ, ഈ അഞ്ചെണ്, അതായത് എല്ലാം കാര്യത്തിനുള്ളതാണ്, മൊത്തത്തിലുള്ള ആറാമത്തെ ഷർത്താണ് എന്ത്, പെണ്ണാണെങ്കിൽ അവൾക്ക് എന്ത് വേണം, മഹ്റം വേണം. ഫൽ കാഫിറു ലാ യുഅ്മറു ബിൽ ഹജ്ജ് വൽ ഉംറ ഖബല ഇസ്ലാമിഹി വലാ യസിഹാനു മിന്നു വലൗ ഫഅലഹുമ, കാഫിറിനോട് മുസ്ലിമാണെങ്കിലും ഹജ്ജ് ചെയ്യാൻ കൽപ്പനല്ല, ഓൻ ചെയ്താലോട്ട് സഹീഹ് ആകൂല്ല, മനസ്സിലായില്ലേ. ബൽ വ മഅ്മൂറു ബിൽ ഉസൂൽ വഹുവൽ ഈമാൻ, ആദ്യം ചെയ്യേണ്ടത് ഈമാൻ സ്വീകരിക്കലാണ്. വബിൽ ഫുറൂഇ തബഅൻ ലിൽ ഉസൂൽ അലൽ ഖൗലി സഹീഹ്, അങ്ങനെ ഈമാൻ വിശ്വാസ കാര്യങ്ങളൊക്കെ സ്വീകരിച്ചതിന് ശേഷമേ ഇത്തരം ശാഖാപരമായ കാര്യങ്ങൾ, അതായത് ശാഖ എന്ന് പറഞ്ഞാൽ അസല് ഈമാനാണ്, അമലൊക്കെ ഫറാണ് ആ നിലക്കാണ് പറയുന്നത്. അതാണ് പ്രബലമായ അഭിപ്രായം. പിന്നെ അതുമായി ബന്ധപ്പെട്ട തെളിവുകളൊക്കെ പറഞ്ഞിട്ടുണ്ടാവും, നമ്മൾ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല, ഒക്കെ സർക്കല്ലാത്ത കാര്യങ്ങളാണ്. പിന്നെ വൽ മജ്നൂൻ ലാ യുഅ്മറു ബിൽ ഹജ്ജ് വൽ ഉംറ, ഭ്രാന്തൻ മാനസിക രോഗി ബുദ്ധി മറിഞ്ഞാള് അയാൾക്ക് ഹജ്ജ് ഉംറയും കൽപ്പനയില്ല. വലാ യസിഹാനു മിന്നു ലൗ അതാ ബിഹിമാ ലിഫഖദിഹി അഖലഹു ഫഖദി അഖലിഹി, അവന്റെ അഖല് നീങ്ങിപ്പോയതുകൊണ്ട് അവൻ ചെയ്താലും അത് സഹീഹാകൂല. മൂന്നാളുകളിൽ നിന്ന് പേന ഉയർത്തപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞ ഹദീസ് ഉണ്ടല്ലോ, ഒന്ന് ഉറങ്ങുന്ന ആള് അയാൾക്ക് അള്ളാന്റെ വിധി വിലക്കളാന്ന് ഇത് ബാധകമാണോ? ഇല്ല. അതുപോലെ കുട്ടി പ്രായപൂർത്തിയെത്തുന്നവരെ, അതുപോലെയാണ് അനിൽ മജ്നൂൻ അത്തയാക്കില, ഭ്രാന്തൻ അവൻ ബുദ്ധി വകതിരി ഉണ്ടാകുന്നതുവരെ. ഇത് സഹീഹായ ഹദീസാണ്. അതുപോലെ കുട്ടിയും അടിമയും ലായിജിബാനി അലൈഹിമ അവർക്ക് രണ്ടുപേർക്കും എന്തില്ല, ഹജ്ജ് ഉംറയും നിർബന്ധമല്ല. പക്ഷെ അവർ ചെയ്താലോ സഹ നഫലൻ, അത് നഫലായിട്ട് സ്വീകരിക്കും, സഹിയാവും. ഉജിറമൻ ഹജ്ജ ബിഹിമ, അവരെ കൊണ്ട് ഹജ്ജ് ചെയ്തവർക്ക് അതിന്റെ കൂലിട്ടും. അടിമനെ ഹജ്ജ് ചെയ്യാൻ കൊണ്ടുള്ള അടിമന്റെ തടി വരെ ഉടമസ്ഥന്റെ കയ്യിലുള്ളത് അല്ലേ, ഉടമയാണല്ലോ ഇയാളുടെ തടി വരെ അടിമപ്പെട്ട ആളല്ലേ, അതുകൊണ്ട് അയാൾക്ക് കൂലിറ്റ. കുട്ടിനെ കൊണ്ട് ഹജ്ജ് ചെയ്ത് ആർക്ക് കൂലിറ്റ? ഉമ്മക്ക കൂലിറ്റ. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസ് ഉണ്ട്, ഒരു പെണ്ണ് റസൂലിന്റെ കുട്ടിനെ അങ്ങനെ ഉയർത്തി കാണിച്ചിട്ട് അലിഹാദ ഹജ്ജ്, ഈ കുട്ടിക്ക് ഹജ്ജുണ്ടോ എന്ന് ചോദിച്ചു. കാല നഅം വലക്കി അജ്റുൻ, ഹജ്ജുണ്ട് പക്ഷെ നിനക്കാണ് അതിന്റെ കൂലി. മനസ്സിലായില്ലേ? വലാ യജ്തിഹി മാൻ ഹജ്ജത്തിൽ ഇസ്ലാം ബൽ യഹജ്ജാനി ഹജ്ജത്തിൻ ഉഖ്ര ബഅദൽ ബുലൂഗ് വൽ ഇതഖ്. പക്ഷെ ഈ കുട്ടി ഹജ്ജ് ചെയ്തുകൊണ്ട് കുട്ടിന്റെ ഹജ്ജ് അതോടെ ബാധ്യത തീർന്നോ? ഇല്ല, പ്രായപൂർത്തിയെത്തിയ വേറെ ചെയ്യണം. അതുപോലെ അടിമ സ്വതന്ത്രമായാൽ വേറെ ചെയ്യണം. അതിന് ഹദീസ് ഉണ്ട്, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്, യഹ്ഫദു അന്നി വലാ തഖൂലു ഖാല ഇബ്നു അബ്ബാസ്, നിങ്ങൾ എന്നിൽ നിന്ന് മനപ്പാഠമാക്കി വെച്ചോളീം, ഇബ്നു അബ്ബാസ് പറഞ്ഞു എന്ന് പറയരുത് എന്ന് പറഞ്ഞാൽ റസൂൽ പറഞ്ഞാൽ ഞാൻ ഈ പറയുന്നത് നിന്റെ വാക്കാന്ന് വിചാരിക്കണ്ട. അയ്യുമാ അബദിൻ ഹജ്ജ ബിഹി അഹ്ലുഹു സുമ്മ ഉഅതിക ഫഅലൈഹിൽ ഹജ്ജ്, ഏതെങ്കിലും ഒരു അടിമ ഹജ്ജ് ചെയ്തു അയാളെ, അടിമന്റെ ആളുകൾ അയാളെ കൊണ്ട് ഹജ്ജ് ചെയ്താൽ പിന്നീട് അയാൾ സ്വതന്ത്രമാക്കപ്പെട്ടാൽ അയാളുടെ മേൽ ഹജ്ജ് നിർബന്ധമാണ്. വായ്യുമാ സബിയൻ ഹജ്ജ ബിഹി അഹ്ലുഹു, അതുപോലെ ഏതെങ്കിലും ഒരു കുട്ടി അയാളുടെ ആ കുട്ടിന്റെ കുടുംബക്കാരായ കുട്ടിനെയും കൊണ്ട് ഹജ്ജ് ചെയ്തു എന്നാൽ സുമ്മ അദ്രക ഫഅലൈഹി ഹജ്ജത്തുർ റജുൽ, അയാൾ പ്രായപൂർത്തിയെത്തിയാൽ പിന്നെ അയാളുടെ മേൽ ഹജ്ജ് നിർബന്ധമുണ്ട്. ഇതാണ് അതിനുള്ള തെളിവ്. ഇനി കഴിവുണ്ടാകുക എന്ന് പറഞ്ഞാൽ എന്താ? ഹുവൽ ഖാദിറു ബി ബദനിഹി വ മാലിഹി, ശരീരം കൊണ്ടും സമ്പത്ത് കൊണ്ടും കഴിവുണ്ടാകലാണ്. ലഖൗലില്ലാഹി അസ്സ വജല്ല, ഞാൻ നേരത്തെ ഓതി വെച്ചത് വലില്ലാഹി അലന്നാസി ഇജ്ജുൽ ബൈത്തി മനിസ്തതാ ഇലൈഹി സബീല, അവിടെ എത്തിച്ചേരാൻ കഴിവുള്ള ആള് എന്ന് പറഞ്ഞു അല്ല തന്നെ. ഫമൻ അജസ അനിൽ ഹജ്ജ് വൽ ഉംറത്തി, എന്നാൽ ആർക്കെങ്കിലും ഹജ്ജും ഉംറക്കും കഴിയാതായി, ലിഹറമിൻ വാർദ്ധക്യം കൊണ്ട്, ഔ മറളിൻ രോഗം കൊണ്ട്, ലാ യുർജ ബർഉഹു എങ്ങനത്തെ രോഗമാണ്, മാറുന്ന രോഗമല്ല, മാറുമെന്ന് പ്രതീക്ഷയില്ലാത്ത നിത്യരോഗിയാണ്, ഔ കാന ഖാദിറം ബിബദനിഹി അല്ലെങ്കിൽ ശരീരം കൊണ്ട് കഴിയും, വലൈസ ഇൻദഹു മാലുൻ പക്ഷേ പൈസ അല്ല, എന്നാൽ യഹുജ്ജു ബിഹി ഔ യഅത്ത മാലുൻ യഹുജ്ജു ബിഹി ഔ യഅത്ത ലം യജിബ അലൈഹി, അയാൾക്ക് നിർബന്ധമില്ല. മനസ്സിലായില്ലേ? അവ ശരീരം കൊണ്ട് കഴിയും, പണമില്ല, അല്ലെങ്കിൽ പണമുണ്ട് ശരീരം കൊണ്ട് കഴിയില്ല, അവർക്ക് നിർബന്ധമല്ല. എന്നാൽ വമൻ അജസബി ബദനിഹി വൈന്ദഹു മാലുൻ, ശരീരം കൊണ്ട് കഴിയില്ല പക്ഷെ പണമുണ്ട് താനും, എന്നാൽ ലസിമഹു അൻ യുനീബ മൻ യഹജ്ജു അൻഹു വയഅതമിർ, അയാൾ വേറൊരാളെ പകരം അയക്കണം, എനിക്ക് കാശുണ്ട് എനിക്ക് പോകാൻ പോയി ഞാൻ അങ്ങനെ കിടപ്പിലായിപ്പോയി ഇനി എനിക്കും തോന്നുന്നില്ല, അപ്പൊ മക്കളെയോ ബന്ധപ്പെട്ട ആരെങ്കിലുമോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മുസ്ലിമിനെ എന്ത് ചെയ്യണം, അയാൾ അയാൾക്ക് കൊണ്ടില്ല നേരത്തെ ചെയ്ത ആളായാൽ മതി, പകരം അയക്കണം. ഇത് പലർക്കും അറിഞ്ഞൂടാ അല്ലേ, മുതലും വഴിയും ദേഹ സുഖവും ഹജ്ജുൽ ബൈത്തിന് ഷർത്താണ്, അപ്പൊ എനിക്ക് തടിയോട് സുഖമല്ല, എനിക്ക് നിർബന്ധമല്ല. നിർബന്ധമുണ്ട് പക്ഷെ എന്താ വേണ്ടത്, നിർബന്ധമല്ലാർന്നത് ആ തടിയോണ്ട് പോലെ നിർബന്ധമല്ല എന്നുള്ളൂ, പക്ഷെ ആളയക്കൽ നിർബന്ധമാണ്. ഇത് ഈ മസല പലർക്കും അറിഞ്ഞൂടാ അല്ലേ, പൈസ ഉണ്ട് പക്ഷെ ശാരീരികമായി പോകാൻ കഴിയാത്ത നിത്യരോഗിയാണ്, അല്ലെങ്കിൽ വാർദ്ധക്യായിപ്പോയി അപ്പോളാ പൈസ ഉണ്ടായത്, എങ്കിലെന്ത് ചെയ്യണം, പകരം ആളയക്കണം. തെളിവെന്താ? ഒരാൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അടുത്ത് വന്നിട്ട് ചോദിച്ചു, യാ റസൂലല്ലാ ഇന്ന അബി ശൈഖുൻ കബീർ, എന്റെ പിതാവ് ഒരു പ്രായമേറിയ വയസ്സില് വൃദ്ധനാണ്, ലായസ്തതിയുൽ ഹജ്ജ വല ഉംറത വലല്ലാന, ഹജ്ജിനോ ഉംറക്കോ കഴിയില്ല, യാത്ര ചെയ്യാനും കഴിയില്ല. ഖാല, അപ്പോൾ റസൂലുള്ളാഹിന്റെ മറുപടി, ഹജ്ജ അൻ അബീ വഅതമിർ, നിന്റെ ഉപ്പാക്ക് വേണ്ടി നീ ഹജ്ജ് ചെയ്തോ, നീ ഉംറയും ചെയ്തോ. കണ്ടോ? അതുപോലെ ഫദ്ൽ ബിൻ അബ്ബാസിന്റെ ഹദീസ്, ഖസഅം ഗോത്രത്തിൽപ്പെട്ട ഒരു പെണ്ണ് ഹജ്ജത്തുൽ വദാഇന്റെ ദിവസം റസൂലുള്ളാഹിന്റെ അടുത്ത് വന്ന് ചോദിച്ചു, യാ റസൂലുള്ളാ ഇന്ന ഫരീലത്തല്ലാഹി അലാ ഇബാദിഹി ഫിൽ ഹജ്ജ് അദ്രകത്ത് അബി ശൈഖൻ കബീറ, അള്ളാഹുവിന്റെ നിർബന്ധം, ഹജ്ജിന്റെ നിർബന്ധം എന്റെ വാപ്പാക്ക് എത്തിയിട്ടുണ്ട്, പക്ഷേ ലായസ്തത്യൻ നെസ്തബി അല റാഹില, വാഹനപ്പുറത്ത് ഉറച്ചിരിക്കാൻ കഴിയില്ല. ഫഹൽ യഖ്ലി അന്നു അന്ന ഹജ്ജ് അൻഹു, എന്നാൽ ഞാൻ അയാൾക്ക് വേണ്ടി ഹജ്ജ് ചെയ്യാൽ മതിയാകുമോ? ഖാല നഅം, അതെ അത് മതിയാകും, പകരം നീ ചെയ്താൽ മതിയും. ആ പറഞ്ഞേക്കപ്പെടുന്ന ആള് സ്വന്തം ഹജ്ജ് നേരത്തെ ചെയ്ത ആളായിരിക്കണം, അല്ലാത്തവർ പറഞ്ഞേക്കാൻ പറ്റൂല. വഫി ഹാദൽ ഹദീസ് അയ്ലൻ ദലീലുൻ അലാ ഹജ്ജിൽ മർഅത്തി അനിർ റജുൽ, ഒരു പുരുഷന് പകരമായിട്ട് പെണ്ണ് ഹജ്ജ് ചെയ്യാമെന്നതിൽ നിന്ന് കിട്ടും. അപ്പൊ വാപ്പാക്ക് വേണ്ടി ആർക്കാ അനുവാദം കൊടുത്ത്? മകൾക്ക് അനുവാദം കൊടുത്ത്. അപ്പൊ ആണിന്റെ ഹജ്ജ് പെണ്ണിനും പെണ്ണിന്റെ ഹജ്ജ് ആണിനൊക്കെ എന്ത് ചെയ്യാം? പകരം ചെയ്യാവുന്നതാണ് എന്നതിൽ നിന്ന് കിട്ടും. ഇനി വമൻ മാത്ത വഹുവലം യഹുജ്ജ വലഹു മാലുൻ, സമ്പത്തുണ്ടായിട്ടും ഹജ്ജ് ചെയ്യാൻ കഴിയാതെ ഒരാൾ മരിച്ചുപോയി, പകരം ആരെ അയച്ചതുമില്ല, എന്നാൽ എന്തു വേണം സ്വത്ത് ഒരുക്കുമ്പോ? ഉഖ്രിജ മിൻ തരികതിഹി മാ യുഹജ്ജു ബിഹി അൻഹു, അവകാശികൾ എല്ലാവരും കൂട്ടി ആദ്യം അതങ്ങ് മാറ്റിവെക്കണം. ഇപ്പൊ സക്കാത്ത് കൊടുക്കണ്ടെങ്കിൽ അത് കൊടുക്കണ്ടേ? കടണ്ടെങ്കിൽ അത് വീട്ടണ്ടേ? അല്ലേ? മയ്യത്തിന് വേണ്ട ചെലവുകൾ കഴിച്ചാൽ പിന്നെ വസീയത്തുണ്ടോ നോക്കണം, കടമുണ്ടോ നോക്കണം, സക്കാത്തുണ്ടോ നോക്കണം. അതുപോലെ നോക്കേണ്ട ഒരു കാര്യമാണെന്തും, ഇയാൾ അജ്ജിന് കഴിവുണ്ടായിട്ട് അജ്ജിന് പോകാത്ത ആളാണല്ലോ, അപ്പൊ അതിനുള്ള പൈസയും കൂടി മാറ്റിവെക്കുക. ഇന്ന് ഒരാൾ അജ്ജിനേക്കാൻ എത്ര ഉറപ്പിയാവും, അതും കൂടി മാറ്റിവെക്കുക. അതിനുശേഷം അവകാശം എന്ത് ചെയ്യാൻ പാടുള്ളൂ? ഓഹരി വെച്ചെടുക്കാൻ പാടുള്ളൂ. എന്നിട്ട് വേറെ ആള് അത്, അതിന്റെ തെളിവെന്താണ്? അന്ന ഇമ്രാത്ത മാത്തത്ത് ഉമ്മുഹ, ഒരു പെണ്ണ് അവളെ ഉമ്മ മരിച്ചു. അപ്പൊ സഅലത്തി നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇന്നഹ ലം തഹജ്ജ ഖത്തു അഫഹജ്ജു അൻഹ, ഉമ്മ ഹജ്ജ് ചെയ്തിട്ടില്ല, എന്നാ ഞാൻ അവർക്ക് വേണ്ടി ഹജ്ജ് ചെയ്യട്ടെ. ഖാല ഹജ്ജി അൻഹ, അവർക്ക് വേണ്ടി നീ ഹജ്ജ് ചെയ്തോ എന്ന് നബി കൽപ്പന കൊടുത്തു. ഇനി വൽ മർഅത്തുൽ ഖാദിറത്തു ബിബദനിഹ വമാലിയ ലാ തകൂനു മുസ്തത്യത്തൻ ലാ ബിവജൂദി മഹ്റമിൻ ലാ യഹജ്ജു മഅഹ, ഒരു പെണ്ണിന് ശാരീരികമായും സാമ്പത്തികമായും കഴിവുണ്ട്, പക്ഷേ അവൾ കഴിവുള്ളവളാവുകയില്ല മഹ്റമില്ലാതെ. അതിനെന്താ തെളിവ്? ലാ തുസാഫിരിൽ മർഅത്തു ഇല്ലാ മഅദി മഹ്റമിൻ, മഹ്റമോട് കൂടിയല്ലാതെ ഒരു പെണ്ണ് യാത്ര ചെയ്യാൻ പാടില്ല. വലാ യദ്ഖുലു അലൈഹാ റജുലു ഇല്ലാ വമഅഹ മഹ്റമുൻ, ഒറ്റയ്ക്ക് ഇരിക്കുന്ന ഒരു പെണ്ണിന്റെ അടുത്ത് മഹ്റമായ ഒരു പുരുഷൻ കൂടെ ഇല്ലാതെ വേറൊരു പുരുഷൻ കടന്നു ചെല്ലാൻ പാടില്ല. അപ്പൊ അതിൽ മുട്ടിയാ പറയണമ്പോഴാരുമില്ല, ഞാൻ ഒറ്റക്കൊള്ളു, നിങ്ങൾ പിന്നെ വേറെ സമയത്ത് വരും, അവിടെ കുടുംബം തെറ്റുള്ളൂ വിചാരിച്ച് ഞാൻ തുറന്നു കൊടുത്താണ്, പിന്നെ സംഭവിച്ചു പോയി അന്നും പറയാൻ പാടില്ല. അപ്പൊ അത് തുറക്കാൻ തന്നെ പാടില്ല, മനസ്സിലേ? അങ്ങനെ ചെല്ലാനും പാടില്ല. അവൾ ഒറ്റക്കൊള്ളു എന്ന് മനസ്സിലാക്കിയാൽ പിന്നെ അവിടെ എന്ത് ചെയ്യാൻ പാടില്ല? ചെല്ലാനും പാടില്ല. അത് ഭർത്താവിന്റെ അനുജനാണെങ്കിലും ജ്യേഷ്ഠനാണെങ്കിലും മഹറമല്ലാത്ത ആളുകൾ ചെല്ലാൻ പാടില്ല. ഫഖാല റജുലു യാ റസൂലല്ലാ, ഒരാൾ ചോദിച്ചു അല്ലാഹുവിന്റെ റസൂലെ, ഇനി ഉരീദു അൻ അഖ്റുജ ഫീ ജൈശി കദാ വകദാ, ഞാൻ ഇന്നാലിന്ന ഒരു സൈന്യത്തിൽ യുദ്ധത്തിന് പോകാൻ വേണ്ടി പേര് കൊടുത്തിട്ടുണ്ട്, ഉദ്ദേശിക്കുന്നുണ്ട്. വമ്രാത്തി തുരീദുൽ ഹജ്ജ്, എന്റെ പെണ്ണുങ്ങളാകട്ടെ ഭാര്യയാകട്ടെ ഹജ്ജ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നു, എന്താ ചെയ്യേണ്ടത്? രണ്ടും കൂടി വന്നിക്കാണ്. ഫഖാല ഉഖ്റുജ് മഅഹാ, നീ യുദ്ധത്തിന് പോകല്ല വേണ്ടത്, അവൾക്ക് മഹ്റമായിട്ട് ഓളെ കൂടെ പോ. ബുഖാരി മുസ്ലിം റിവായത്തിയ ഹദീസാണ്. ഫഖദ അർശദ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സായില ഫീ ഹാദൽ ഹദീസ് ഇലാ തർക്കിൽ ജിഹാദി ലിയുസാഫിറ അംറതിഹി ലിൽ ഹജ്ജ്, ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദ്യകർത്താവിനോട് ജിഹാദ് ഒഴിവാക്കിയിട്ട് തന്റെ ഭാര്യന്റെ കൂടെ ഹജ്ജ് യാത്ര ചെയ്യാനാണ് പറഞ്ഞത്. വലവ് ഹജ്ജത്തിൽ മർഅത്തു ബിഗൈരി മഹ്റമിൻ സഹ ഹജ്ജുഹ, കണ്ടോ? അപ്പൊ അതുകൊണ്ട് നബി അവിടെ അത് സാരില്ല, ഓൾക്ക് വേറെ പെണ്ണുങ്ങളൊക്കെ ഉണ്ടാകുമല്ലോ കൂട്ടത്തിൽ, ഇപ്പൊ ഹജ്ജല്ലേ വലുത്, അല്ല ജിഹാദല്ലേ വലുത്, നീ അതിന് പോയിക്കോ എന്ന് പറഞ്ഞിട്ടില്ല. എന്നാലൊരു പെണ്ണ് മഹ്റമില്ലാതെ ഹജ്ജ് ചെയ്ത പോലെ ഹജ്ജ് സഹിയാവൂലേ? സഹിയാകും. പക്ഷേ അത്തിമത്തിൽ സഫരിഹാ വിദൂന മഹ്റമിൻ, മഹ്റമില്ലാതെ യാത്ര ചെയ്ത കുറ്റം അവൾക്കുണ്ടാകും. എന്ന ഇസ്തിറാത്തൽ മഹ്റമി ഷർത്തുൽ വുജൂബി ലാ ലിസ്സിഹ, ഹജ്ജ് നിർബന്ധമാകാനുള്ള ഷർത്താണ് എന്ത് മഹ്റമുവാണെന്നുള്ളത്. പക്ഷേ ഹജ്ജ് സഹിഹാവൂല എന്ന് പറയാൻ പറ്റില്ല, ഹജ്ജ് സഹിയാകുമായിരിക്കും, പക്ഷേ ഇതിന്റെ കുറ്റം അവൾക്കുണ്ടാകും. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും, തിരക്കുള്ള സമയത്തൊക്കെ തവാഫ് ചെയ്യാൻ പോകുമ്പോൾ കൈപിടിക്കാൻ ആളില്ല, മിനായതും അറഫയെന്നൊക്കെ പോരുമ്പോ ഇത്ര സമയത്ത് എറിയാൻ പോകുമ്പോൾ ഇങ്ങനത്തെ സമയത്തൊക്കെ അവസാനം ആരും ഇല്ലാത്തതുകൊണ്ട് പിന്നെ ഞാനങ്ങ് പിടിച്ചു, എന്താ ഇപ്പൊ ചെയ്യാം, നമ്മളെ ഗ്രൂപ്പിൽ വന്ന പെണ്ണല്ലേ, പറ്റുമോ പിടിക്കാൻ പറ്റുമോ? അങ്ങനെ അന്യ പെണ്ണുങ്ങളെ കയ്യും പിടിച്ച് നടക്കുക ഈ ഹറമില്, എന്തൊരു ചിലപ്പോ താങ്ങ് പാടില്ലത്. പക്ഷെ പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം ഒരു പെണ്ണ് ദുർബലയാണ്, അവൾക്ക് എപ്പോഴും ഒരാണിന്റെ സംരക്ഷണം വേണ്ടി വരും. അപ്പോ ബന്ധപ്പെട്ട ആണുങ്ങൾ ഇല്ലെങ്കിൽ ഉള്ള ആണുങ്ങൾ എടുത്തി എന്നിട്ട് നിങ്ങൾ അതൊന്ന് ചെയ്തുതരാം അതൊന്ന് ചെയ്തുതരാം എന്നിട്ട് ഇങ്ങനെ പിന്നാലെ കൊടുക്കും, അത് പല തെറ്റിലേക്കും നയിക്കും. യാതൊരു സംശയമില്ല, 10-40 ദിവസം അന്യ ആണുങ്ങളെ കൂടെയാണ്. അപ്പൊ അന്യ മറ്റേ കിതാബിലുണ്ട്, ഈ കിതാബിലുണ്ട്, മൂനത്തായ ഒരു കൂട്ടം പെണ്ണുങ്ങൾ ഉണ്ടായാൽ മതി, അതെല്ലാം തെറ്റാണ്. ഇവിടെ ഹജ്ജ് വിസ അടിക്കണം എന്നുണ്ടെങ്കിൽ, ഉംറ വിസ അടിക്കണം എന്നുണ്ടെങ്കിൽ ഒരു മഹ്റമിന്റെ പേര് കൊടുക്കണം. അപ്പൊ എന്താ നമ്മളെ ഗ്രൂപ്പ് പേര് ചെയ്യാന്നറിയങ്ങള്? ഇവിടെ കണ്ടിട്ടില്ലേ പല ഗ്രൂപ്പുകളിൽ, കേരളത്തിൽ തന്നെ അധിക ഗ്രൂപ്പുകളിലും 80 പെണ്ണുങ്ങളും 15 ആണുങ്ങളും ഉണ്ടാകുക, 95 ആളുണ്ടെങ്കിൽ. ഈ 15 ആളെ കൊണ്ടാണ് 80 ആൾക്ക് മഹ്റം ഉണ്ടാക്കല്. ഉസ്താദിന്റെ പേരിൽ തന്നെ 10-15 പെണ്ണുങ്ങൾ ഉണ്ടാവും. അതെന്താ, ഒന്നിൽ ഭാര്യയായിരിക്കും, ഒന്നിൽ അമ്മായിരിക്കും, പല പെങ്ങള്, ഒന്നിൽ അമ്മായിമ്മയായിരിക്കും, ഇങ്ങനെ പലേത്. ഒരു മഹ്റമായിട്ട് ആണിന് എന്തൊക്കെ ഉണ്ടോ അതൊക്കെ എഴുതിയിട്ടുണ്ടാവും. ഈ ആജിമാർക്ക് തന്നെ അതറിയില്ല, ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കുത്തി കുടിച്ചൊക്കെ അടിച്ചിട്ടുണ്ട് വിടലാണ്. എത്ര ആണുങ്ങളുടെ 15? അപ്പൊ ഒരാളുടെ വില എത്ര ആണുങ്ങൾ? 15 എണ്ണ. ഇതെപ്പോഴാ മനസ്സിൽ ബുദ്ധിമുട്ട് വന്നറിയും, ഇതിലേതെങ്കിലും ഒരു പെണ്ണിന് എന്തെങ്കിലും സംഭവിച്ചു പെടുന്നത്. ഇപ്പളെയും പോകാൻ സമയം ഇപ്പോൾ അഡ്മിറ്റാണ്. അപ്പൊ പാസ്പോർട്ട് നോക്കിയിട്ട് ഓളപ്പുള്ള ആണ്, അതാ ഓനും പോകാൻ പറ്റില്ല, ഓന്റെ പെണ്ണുങ്ങൾ വേറെ ഇവിടെ ഉണ്ടാവും ചിലപ്പോ, അപ്പോഴാണ് അടി നടക്കുക. മനസ്സിലായില്ലേ? അതുപോലെ തന്നെ ആണിന് പോകണമെന്നുണ്ട്, പെട്ടെന്ന് ഓന്റെ ഒപ്പം മരിച്ചു, അജ്ജ് കഴിഞ്ഞ് പിറ്റേന്ന് പോകണം, ഇവൾക്കോ വെളി കൊണ്ടോ, ഇവളൊപ്പം വേറെ ആളുണ്ട്, അപ്പോൾ ഓളെ കൂട്ടാതെ ഈ പെണ്ണിനെയും കൊണ്ടുപോകാൻ പോണ്ടി വരും, പിന്നെ അന്യ പെണ്ണിനെയും കൊണ്ട്. അല്ലെ എയർപോർട്ടിൽ നിന്നാലും വിടൂല. ഇതൊന്നും ചിന്തിക്കണ്ടല്ലേ ഈ പോയത്തക്കാര്. സ്വീകരിക്കാം, സഹയാകും, പക്ഷെ ഈ കുറ്റുണ്ടാകും. ഈ പുണ്യസ്ഥലത്ത് വന്നിട്ടാണ് ഈ ഹറാമി ചെയ്യണത്. അപ്പൊ അത് വലിയ ഗൌരവമുള്ള വിഷയമാണ്, പക്ഷെ തീരെ പരിഗണിക്കുന്നില്ലെന്ന്. വളരെ ചുരുക്കം ആളുകൾ മാത്രമേ ഇത് പരിഗണിക്കണം. കച്ചവടം നടക്കണമെന്നുണ്ടെങ്കിൽ ഇതിലൊന്നും അങ്ങനെ കടുമ്പിടുത്തം പറ്റില്ല, നമുക്ക് ആള് തികയണ്ടേ? അതാണ് പല ആളുകളുടെയും ചിന്താഗതി. ഇനി മഹ്റം ആരൊക്കെയാണ് അത് ഇതിൽ വിശദീകരിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ വിശദീകരിക്കാൻ നിന്നാല് ഒരുപാട് സമയമെടുക്കും. ഭർത്താവ്, അതുപോലെ തന്നെ ഭർത്താവിന്റെ ഉപ്പ, മകന്, മകന്റെ മകന്, അല്ലെങ്കിൽ മകളെ മകന്, മകളെ ഭർത്താവ്, ഉപ്പാന്റെ അനിയന്, ജ്യേഷ്ഠന്, അതുപോലെ വല്യപ്പ, ഉപ്പാന്റെ ഉപ്പ, ഇതൊക്കെയാണ് എന്തുള്ളൂ മഹ്റമായിട്ട് കൊണ്ടുവരാൻ പറ്റുക. അത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അപ്പൊ അമ്മായിമാനെ, ഭാര്യന്റെ ഉമ്മാനെ കൊണ്ടുവരാം, കുഴപ്പമില്ല. മകളെ ഭർത്താവിന്റെ കൂടെ ഉമ്മാക്ക് വരാം, കുഴപ്പമില്ല. ആരെങ്കിലും പെട്ട ആരെങ്കിലും ഉണ്ടാവില്ല. അതുപോലെ അമ്മാവൻ, ഉപ്പാന്റെ ഉമ്മാന്റെ ആങ്ങളമാര് പറ്റും. ഇതെല്ലാം പിന്നെ പേരക്കുട്ടികൾ, മകന്റെ കുട്ടിയോ മകളെ കുട്ടിയോ ഒക്കെ ഉണ്ടാവും, ആൺകുട്ടികൾ പറ്റും. പിന്നെ മുലകുടി ബന്ധത്തിലുള്ള സഹോദരന്മാരുണ്ടെങ്കിൽ അത് പറ്റും. ഇതെല്ലാം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇനി അർക്കാനുൽ ഹജ്ജ് വൽ ഉംറ, ഹജ്ജിന്റെയും ഉംറയുടെയും പ്രധാന ഘടകങ്ങൾ. അർക്കാൻ എന്ന് പറഞ്ഞാൽ റുക്ന് എന്ന് പറഞ്ഞാൽ ഹിയല്ലത്തി യജ്ബുൽ ഇത്യാനു ബിഹാ വലാ യക്ഫി അൻയുതാബിശയും ബദലൻ അൻഹ, നിർബന്ധമായും ചെയ്യേണ്ടതാണ്, അതിന് പകരമായിട്ട് ഒന്നും ചെയ്താൽ മതിയാവൂല. അങ്ങനത്തെ കാര്യത്തിന് എന്ത് പറയാ? റുക്ന് എന്ന് പറയാ. ഉംറക്ക് 3 റുക്നാണ് ഉള്ളത്: ഇഹ്റാം, തവാഫ്, സഅയ്. ഇഹ്റാം ചെയ്യ, തവാഫ് ചെയ്യ, സഅയ്. ഇത് ഹജ്ജിനും നിർബന്ധമാണ്, റുക്ന് തന്നെയാണ്. ഏതൊക്കെ? ഇഹ്റാം ചെയ്യ, തവാഫ് ചെയ്യ, സഅയ്. അതോടൊപ്പം ഒരു ഒരു റുക്നും കൂടി കൂടും ഹജ്ജിന്, അതേതാ? അറഫയിൽ നിൽക്കൽ. ബസ്, ഈ 4 എണ്ണമാണ് ഹജ്ജിന്റെ അർക്കാനുകൾ. വൽ ഇഹ്റാം, ഇഹ്റാം എന്ന് പറഞ്ഞാൽ എന്താണ്? നിയ്യത്തുൻ ദുഖൂലി ഫിൻ നുസുഖ്, ഹജ്ജിന്റെ ഉംറയോ കർമ്മങ്ങളിൽ പ്രവേശിക്കാൻ വേണ്ടി തീരുമാനിക്കുക, നിയ്യത്ത് ചെയ്യുക. ഫലാ യൻഖുദുൽ ഇഹ്റാമു ഇല്ലാ ബിഹുസൂലി നിയ്യത്തി ഫിൽ ഖൽബി, ഖൽബിൽ നിയ്യത്ത് ഉണ്ടായാൽ മാത്രമേ എന്താകുള്ളൂ, ഇഹ്റാം ആവുള്ളൂ. തന്നിന്നമൽ അഅമാലു ബിന്നിയ്യാത്ത്, അമലുകൾ നിയ്യത്തുകൾക്ക് അനുസരിച്ചാണ്. ഉമർ ഖത്താബിന്റെ ഹദീസ് ഉണ്ടല്ലോ. മാത്രമല്ല, ഹജ്ജിനോ ഉംറക്കോ ഉദ്ദേശിക്കുന്ന ആള് ഇഹ്റാം ചെയ്യൽ നിർബന്ധമാണെന്നുള്ള കാര്യത്തിൽ മുസ്ലിങ്ങൾക്കിടയിൽ എന്തല്ല, അവർ തർക്കൽ ഇജ്മാഉള്ള വിഷയം. അജ്മഉ വലാ അന്നഹു ഇദാ അറാദ അൻ യുഹില്ല ബി ഹജ്ജിൻ ഫഹല്ല ബി ഉംറത്തിൻ, ഔ അറാദ അൻ യുഹില്ല ബി ഉംറത്തിൻ ഫലബ്ബാ ബി ഹജ്ജിൻ, അന്നൽ ലാജിമ ലഹു മാ അഖദ അലൈഹി ഖൽബുഹു ലാ മാ നതഖ ബിഹി ലിസാനുഹു. നാവുകൊണ്ട് പറയുന്നതല്ല പരിഗണിക്കുക. ഇപ്പൊ ഉംറയിൽ പ്രവേശിക്കുകയാണെങ്കിൽ ലബ്ബൈക അല്ലാഹുമ്മ ഉംറത്തൻ എന്നാ പറയേണ്ടത്. ഹജ്ജിൽ പ്രവേശിക്കുമ്പോൾ ലബ്ബൈക അല്ലാഹുമ്മ ഹജ്ജത്തൻ എന്നാ പറയേണ്ടത്. പക്ഷെ മാറിപ്പോയി വിചാരിക്കുക, ദുൽഹജ്ജ് 8-ന്റെ അന്ന് രാവിലെ ഇഹ്റാം പ്രവേശിക്കുമ്പോ പറഞ്ഞോ ഏതെന്താ? ലബ്ബൈക അല്ലാഹുമ്മ ഉംറത്തൻ എന്നാ. പക്ഷെ അതുകൊണ്ട് പ്രശ്നമല്ല, നാവുകൊണ്ട് പറയുന്നതല്ല പരിഗണിക്കുക, പിന്നെ നിയ്യത്താണ് പരിഗണിക്കാ. ഇത് ഇജ്മാ ഉള്ള വിഷയമാണ്, നിയ്യത്താണ് പരിഗണിക്കുക, നാവുകൊണ്ട് പറയുന്നതല്ല. വത്തവാഫ്, തവാഫുൽ ഇഫാദ, ഇവിടെ ചില ആളുകൾ നവൈത്തു അന്നഅതമിറ സബ തവാഫ്. ഇന്നലെ ഞാൻ ജാഹിറിലേക്ക് ബസ് പോകുമ്പോൾ രണ്ട് മലയാളികൾ, അടാ നിയ്യത്തെന്ന് പറഞ്ഞ ഉംറയുടെ തവാഫ് 7 തവണ കഅബ ചുറ്റുവാൻ ഞാൻ നിയ്യത്താക്കിയിരിക്കുന്നു,
എടാ എല്ലാറ്റിലും നെവയത്ത് നെവയത്ത് കൂട്ടിക്കൊടുത്താൽ മതി എന്ന് മറ്റോ പറഞ്ഞു കൊടുക്കുക അല്ലേ. ഇതിങ്ങനെ ചൊല്ലിപ്പറയണമെന്നാണ് നമ്മളെ ഖൗമിനെ പഠിപ്പിച്ചിട്ടുള്ളത്. അതില്ല, ലബ്ബൈക്ക് അല്ലാഹുമ്മ ഉംറത്തൻ, ലബ്ബൈക്ക് അല്ലാഹുമ്മ ഹജ്ജൻ എന്ന് പറയുന്നത് മനസ്സിൽ നിയ്യത്തോടുകൂടി പ്രഖ്യാപനം നടത്തുകയാണ്. അത് തക്ബീറത്തുൽ ഇഹ്റാം പോലെയാണ്. മനസ്സിലായില്ലേ? ഇപ്പൊ നിസ്കരിക്കാൻ നിന്നാ കണ്ടിട്ടില്ലേ, നവൈത്തു അല്ലേ, അല്ല ഉസല്ലി ഫർളല്ലാഹി അർബഅറക്കാ ലില്ലാഹിത്താ മുത്തജിബ് അല്ലാഹു. ആര് പഠിപ്പിച്ച? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തും പഠിപ്പിച്ചല്ല, ബിദഅത്താണത്, തനിച്ച ബിദഅത്താ. അതുപോലെ നോമ്പിന് നവൈത്തു സൗമഗദിൻ അന്നദായി ഫർള റംളാൻ ലില്ലാഹിത്താ നബി പഠിപ്പിച്ചിട്ടുണ്ടോ? ഇല്ല. അപ്പൊ അതുപോലെ ഇന്നി നവൈത്തുൽ ഹജ്ജ, ഇന്നി നവൈത്തുൽ ഉംറത്ത എന്നൊക്കെ പറഞ്ഞത് നീണ്ട ഇത് ചൊല്ലി പഠിപ്പിക്കും, അതൊന്നും ഇല്ലാത്തതാണ്. ലബ്ബൈക്ക് അല്ലാഹുമ്മ ഉംറത്തൻ എന്ന് പറയാ ഉംറക്കാണെങ്കിൽ, ലബ്ബൈക്ക് അല്ലാഹ ഹജ്ജൻ ഹജ്ജനാണെങ്കിൽ, ഹജ്ജ് ഉംറ ഒന്നിച്ച കാര്യനായിട്ടാണ് ലബ്ബൈക്ക് അല്ലാഹുമ്മ ഉംറത്തൻ വ ഹജ്ജൻ എന്ന് പറയാ. ബസ്, ഇതാണ് ഇഹ്റാമിൽ പ്രവേശിക്കേണ്ട രീതി. അപ്പോ ഒന്നാമത്തത് ഇഹ്റാമാണ്, രണ്ടാമത്തത് തവാഫ്. ഹജ്ജിന്റെ തവാഫ് എന്ന് പറയുന്നത് തവാഫുൽ ഇഫാള, അതേതാ അറഫയിൽ നിന്ന് പോകുന്നതിന് ശേഷം മുസ്ദലിഫയും കഴിഞ്ഞിട്ട് പെരുന്നാളിന്റെ അന്നോ അല്ലെങ്കിൽ അതിന്റെ പിറ്റേന്നോ ചെയ്യുന്നത് അല്ലേ. അതാ വലിയ തവഫു ബിൽ ബൈത്തിൽ അതീഖ്, അവർ പുരാതന ഗേഹത്തെ തവാഫ് ചെയ്യട്ടെ എന്ന് സൂറത്തുൽ ഹജ്ജ് 29-ാമത്തെ ആയത്തിൽ പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല ആയിഷ റളിയല്ലാഹു അൻഹയുടെ ഹദീസ് ഉണ്ട്, ഹജ്ജിനാ മഅ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫഅഫ്ളനാ യൗമുൻ നഹർ, ഞങ്ങൾ റസൂലുള്ളാഹിന്റെ കൂടെ ഹജ്ജ് ചെയ്തു, എന്നിട്ട് പെരുന്നാൾ ദിവസം ഞങ്ങൾ അറഫയിൽ നിന്നും പുറപ്പെട്ടു, മുസ്ദലിഫയിൽ നിന്നും പുറപ്പെട്ടു. ഫഹാലത്ത് സഫിയ, നബിയുടെ ഭാര്യ സഫിയക്കപ്പോ മെൻസസായി, ഹൈലായി. ഫഅറാദ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്നാ മാ യുരീദു റജുലു മിൻ അഹ്ലിഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അന്നെ ഫഅഫ്ളനാ യൗമുൻ നഹർ എന്ന തവാഫ് ഇഫാള ചെയ്തു നാട്ടോ, അത് തെറ്റിപ്പോയതാ. അറഫി മുസ്ദലിഫയൊക്കെ കഴിഞ്ഞ് പിറ്റേന്ന് യൗമുൻ നഹറിന്റെ തവാഫുൽ ഇഫാളയും കഴിഞ്ഞു. ആ സമയത്ത് എന്തായി, സഫിയ ബീവിക്ക് ആർത്തവമായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ പ്രാപിക്കണമെന്ന് ഉദ്ദേശിച്ചിരുന്നു. അപ്പോ ഞാൻ ചോദിച്ചു അല്ലാഹുവിന്റെ റസൂൽ, ഞാൻ പറഞ്ഞു ഐഷ ബീവി പറയാ അള്ളാഹിന്റെ റസൂലെ അവർക്ക് ഹൈലാണല്ലോ. കാല ഹാബിസത്തുനാഹിയ, ഓ അവർ നമ്മളെ തടഞ്ഞു വെക്കോ എന്ന് പറഞ്ഞാല്, തവാഫുൽ ഇഫാള ചെയ്തിട്ടില്ലെങ്കിൽ ശുദ്ധി ആഗോളം ഇവിടെ നിന്നിട്ട് പിന്നെ തവാഫ് ചെയ്യണം, മനസ്സിലായില്ലേ? അല്ലെങ്കിൽ ഇഹ്റാമൊന്നും ഒഴിവാകൂല, ഭർത്താവിന് ഹലാലാവൂല. ആ അവള് നമ്മളെ മക്കത്ത് തടഞ്ഞു വെക്കുവോ എന്ന് റസൂലുള്ളാഹി ചിരിച്ച് ചോദിച്ചു. അപ്പോ ആയിഷ അവരൊക്കെ പറഞ്ഞേ ഇല്ല, തവാഫുൽ ഇഫാള കഴിഞ്ഞിട്ടുണ്ട്, അത് പെരുന്നാളിന്റെ തന്നെ കഴിഞ്ഞിട്ടുണ്ട്. ഖാല ഖുറുജു, എന്നാ ഇനി പുറപ്പെട്ടോളി, കാരണം തവാഫുൽ വിദാ ആർക്ക് നിർബന്ധമല്ല, ആർത്തവകാരിക്ക് തവാഫുൽ വിദായ് നിർബന്ധമല്ല, അത് ഇളവ് കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇഫാലത്തിന്റെ തവാഫ് നിർബന്ധമാണ്, അത് ചെയ്യാത്തടത്തോളം കാലം എന്താവില്ല, ഒരിക്കലും ഇഹ്റാമൊന്നും ഒഴിവാവില്ല. ഇപ്പൊ നമ്മളെ നാട്ടിൽ നിന്ന് തന്നെ പെണ്ണുങ്ങളൊക്കെ ഗുളിക ഓടിക്കും ഈ ആ സമയത്ത് ഹൈലുണ്ടാകാതിരിക്കാൻ വേണ്ടി, അത് വളരെ സൂക്ഷിച്ച് കുടിക്കേണ്ട, ഒരു ദിവസം പേച്ചാകെ വേക്കും, അങ്ങനെയാണ്. ഇപ്പൊ 40 ദിവസമായിട്ട് തുടർച്ചയായിട്ട് എത്ര ദിവസം മുമ്പ് കുടിച്ചു തുടങ്ങി, അങ്ങനെ കുടിച്ച് കുടിച്ച് കുടിച്ചു വന്ന് അതന്നെ ഒരു ടെൻഷനാ, മറന്നു പോകുമോ. ഈ ടെൻഷൻ കൊണ്ട് ചിലപ്പോ ഉണ്ടായിക്കളയും. അങ്ങനെ കുടിച്ചു വന്നിട്ടൊക്കെ അവസാനം ബുദ്ധിമുട്ടാറുണ്ട്, കാരണം അള്ളാഹു സ്ത്രീയുടെ പ്രകൃതിയിൽ വെച്ചൊരു സംഗതി അത്. അതിൽ നമ്മൾ ഇടപെട്ടാൽ ചിലപ്പോൾ കുഴപ്പമാവും, മനസ്സിലായില്ലേ? പിന്നെ നിൽക്കാത്ത വരവായിരിക്കും, രോഗകാരണമായ രക്തസ്രാവം പോലെ വലിയ പ്രയാസങ്ങൾ ഉണ്ടാക്കും. അങ്ങനെയൊക്കെ ചെയ്യുന്നത് തെറ്റില്ല, ചെയ്യാം. പക്ഷെ എല്ലാ സ്ത്രീകൾക്കും അതെന്ത് ചെയ്തോളന്നില്ല, പഠിച്ചു ഫലിച്ചോളന്നില്ല. പണ്ഡിതന്മാരെ അനുവാദം കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ എനിക്കറിയാം, ഒരു ഹജ്ജില് UAE നിന്ന് വന്നൊരു ഗ്രൂപ്പ്, അവര് ഹജ്ജ് ഗുളികയൊക്കെ കുടിച്ച് വന്നാണ്, 10-ന്റെ മുമ്പ് എന്തായി, 9-ന്റെ തന്നെ ആർത്തവായി. ഈ പെണ്ണും ഭർത്താവും വന്നൊരു കരയാണ്. കാരണം എന്താ, UAE എന്നൊക്കെ വരുന്ന ഗ്രൂപ്പുകാർ 13-ന്റെ അന്ന് പോകുമല്ലോ, എങ്ങനെ പോകും? തവാഫുൽ ഇഫാള ചെയ്തവർക്ക് പോകാൻ പറ്റുമോ? പ്ലെയിൻ ഇവിടെ കാത്തുക്കോ, ഗ്രൂപ്പ് കാത്തുക്കോ, അപ്പൊ ടിക്കറ്റ് കിട്ടുമോ, എന്ത് ചെയ്യും? അത്തരം ഘട്ടത്തിൽ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, അവള് വെച്ച് കെട്ടിയിട്ട്, തുണിയോ മറ്റോ വെച്ച് കെട്ടിയിട്ട് തവാഫ് മാത്രം ചെയ്തിട്ട് പോരാ, നിസ്കരിക്കണ്ട. ഇങ്ങനത്തെ നിർബന്ധാവസ്ഥയിൽ വേറൊരു നിവൃത്തി ഇല്ലല്ലോ, അല്ലെങ്കിൽ അവൾക്ക് ഭർത്താവിന് അവള് ഹലാലാവൂല, ഇഹ്റാമൊന്നും പുറത്തു വരൂല. ആ സമയത്ത് ഇപ്പൊ ജിദ്ദയിലോ ദമ്മാമിലോ ഒക്കെ ഉള്ളവരാണെങ്കിൽ പോയിക്കോട്ടെ, റിയാദ് പോയിക്കോട്ടെ, ഒരാഴ്ച ഇഹ്റാമിലോട് ഇരിക്കട്ടെ, ഭർത്താവുമായിട്ട് ബന്ധപ്പെടാതെ മറ്റുള്ളവർക്ക് ഹലാലാണല്ലോ. എന്നിട്ട് ശുദ്ധി അതിന് ശേഷം ഇവിടെ വന്ന് തവാഫ് ചെയ്ത് പോവുക, അടുത്തുള്ളവർക്ക് നടക്കും, പക്ഷെ ദൂരം നിന്നുള്ളവർക്ക് നടക്കുമോ? ഇന്നത്തെ സാഹചര്യത്തെ പറ്റി അത്തരം ഘട്ടങ്ങളിൽ ഇങ്ങനെ ഒരു അനുവാദം ഉണ്ടെന്ന്
ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞ അതിന്റെ പേരിൽ അദ്ദേഹത്തെ ഒരുപാട് വിമർശിച്ചിട്ടുണ്ട്. പക്ഷെ ഇങ്ങനത്തെ സന്ദർഭം വരുമ്പോൾക്ക് മനസ്സിലാവും, മനസ്സിലായില്ലേ? അപ്പൊ അതുകൊണ്ട് അങ്ങനെ തവാഫുൽ ഇഫാള ഹജ്ജിന്റെ റുക്നാണ്, ലാ യതിമ്മു ഇല്ലാ ബിഹി, ഹജ്ജ് പൂർത്തിയാവില്ല അതില്ലെങ്കിൽ. അത് ഹജ്ജിന്റെ ഫർളുകളിൽ പെട്ട റുക്നുകളിൽ പെട്ട ഒരു കാര്യമാണ്. ഇനി ഉംറന്റെ തവാഫ് വേഷയിക്കാം, പക്ഷേ പൂർണ്ണമായും തഹല്ലുലാവൂല, തഹല്ലുലാവൂലേ ആവുള്ളൂ. അതിപ്പോ പിന്നെ പത്തിന്റെ അന്ന് ചെയ്യുന്ന അമലുകളിൽ നാലെണ്ണത്തിൽ രണ്ടെണ്ണം ചെയ്താൽ തന്നെ പകുതി തഹല്ലുലാകും, ഇല്ല നിസ സ്ത്രീ ഒഴികെ എന്നാണ് പറഞ്ഞിട്ടുള്ളത്, ഭാര്യപത്ര ബന്ധം ഒഴികെ. ഇനി ഉംറന്റെ തവാഫ് എന്ന് പറഞ്ഞതാ, അത് അവ്വല് തവാഫുലിൽ ഉംറത്തി അവ്വല് തവാഫിൻ യതീബിൽ മുഅ്തമിർ ഇദാ ഖദിമ മക്ക, മക്കയിൽ വരുമ്പോൾ ആദ്യം ചെയ്യുന്ന തവാഫ്, തവാഫുൽ ഖുദൂം എന്ന് പറയുന്നതും ഉംറന്റെ തവാഫും ഒന്ന് തന്നെയാണ്. അജ്മഉ അലാ അന്നഹു ലൈസ അലൽ മുഅ്തമിരി ഇല്ലാ തവാഫുൽ ഖുദൂം, ഉംറക്കാരന് നിർബന്ധമായ തവാഫ് ഏത് മാത്രമുള്ളൂ? ഖുദൂമിന്റെ തവാഫ് മാത്രമുള്ളൂ. അപ്പൊ വിദായിന്റെ തവാഫ് ആർക്ക് നിർബന്ധമല്ല? ഉംറക്കാരന് നിർബന്ധമില്ല, അത് ഹാജിക്കേ വാജിബുള്ളൂ. ഇബ്നു ഖുദാമ മുഗ്നിയിൽ പറയുന്നിടത്തും ഈ കാര്യം എടുത്തു പറഞ്ഞിട്ടുണ്ട്. ഉംറ എന്ന വാക്കിനർത്ഥം സിയാറത്ത് എന്നാണ്, മനസ്സിലായില്ലേ? ആ വാക്കിനർത്ഥം അതാണ്, അത് സന്ദർഭമായി പറഞ്ഞു നടത്തും. ഇനി അടുത്തത് വസായുലിൽ ഉംറത്തി ബഅദ തവാഫി, രണ്ടാമത്തെ റുക്നതല്ലേ തവാഫ് കഴിഞ്ഞാൽ പിന്നേതാ? ഒന്നാമത്തെ എഹ്റാം കഴിഞ്ഞു രണ്ടാമത്തെ തവാഫ്, മൂന്നാമത്തത് സഅയ് അല്ലേ? സഅയ് ആണ്. വസായുലിൽ ഉംറത്തി ബഅദ തവാഫി, ഉംറയുടെ സഅയ് എന്ന് പറഞ്ഞാൽ തവാഫിന് ശേഷമാണ്. كما تقدم في فعله صلى الله عليه وسلم في عمر القضاء والجعران, നബിയുടെ രണ്ട് ഉംറയിലും, ഒരു ഉംറക്ക് ഒന്ന് തടഞ്ഞിട്ട് പിറ്റത്തെ കൊല്ലം വന്ന് ഖളാ കിട്ടിയല്ലോ, ആ ഉംറയിലും ജഹറാനയിൽ നിന്ന് വന്നിട്ട് ചെയ്തല്ലോ ഒരിക്കലേ, അതും രണ്ടിലും നബി സഹി ചെയ്തിട്ടുണ്ട്. മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മറ്റ് ഹദീസുകളിൽ നിന്നും അത് തന്നെയാണ് വ്യക്തമാകുന്നത്, സഹി നിർബന്ധമാണ്. വസഅയുലിൽ ഹജ്ജ് ഫി ഹഖിൽ മുതമത്തി ഇബാദ തവാഫിൽ ഇഫാല, തമത്തു ആയിട്ട് ഹജ്ജ് ചെയ്യുന്ന ആള്, തമത്തു എന്ന് പറഞ്ഞാൽ എന്താ, ഹജ്ജിന്റെ മാസങ്ങളിൽ ഉംറ ചെയ്യുകയും അതേ കൊല്ലം തന്നെ ഹജ്ജ് ചെയ്യുകയും ചെയ്താൽ അതിനാണ് എന്ത് പറയാ, തമത്തു ആയ ഹജ്ജ് എന്ന് പറയാ. ഇപ്പോ ഷവ്വാൽ, ദുൽഖഅദ, ദുൽഹിജ്ജ, ഇതാണ് ഹജ്ജിന്റെ മാസങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ ഷവ്വാൽ ഒന്നിന്റെ അന്ന്, പെരുന്നാളിന്റെ അന്ന് തുടങ്ങി, ശരിക്ക് മാസം പൂർത്തിയായിട്ട് ഉണ്ടാകുകയാണെങ്കിൽ 70 ദിവസം വരും ഹജ്ജിന്റെ മാസങ്ങൾ എന്ന് അറിയണത്. കുറവുണ്ട്, 29 ആണെങ്കിൽ ഒരു മാസം, ഒരു മാസം 29 ആണെങ്കിൽ 69, 2 മാസം 29 ആണെങ്കിൽ 68 ഉണ്ടാവും. ചെറിയ പെരുന്നാൾ തുടങ്ങി വലിയ പെരുന്നാൾ വരെ നീണ്ടു നിൽക്കുന്ന ആ സമയത്താണ് എന്ത് പറയാ, ഹജ്ജിന്റെ മാസങ്ങൾ എന്ന് പറയാ. അപ്പോ ഹജ്ജിന് മുമ്പായിട്ട് റമദാനിന് ശേഷം ഒരാൾ ഉംറ ചെയ്തു എന്നിട്ട് അക്കൊല്ലം തന്നെ ഹജ്ജും ചെയ്താൽ അതിനാണ് എന്ത് പറയാ, തമത്തുഅ് എന്ന് പറയാം. പിന്നെ അതിൽ പണ്ഡിതന്മാർക്ക് തർക്കളുടെ ഒരു വിഷയം, ഉംറ ചെയ്തതിനു ശേഷം ഒരു സഫർ പോയാൽ ആ തമത്തുഅ് മുറിയോ എന്നാണ് ഷാഫി പണ്ഡിതന്മാർ, നമ്മുടെ നാട്ടിലെ ഷാഫി പണ്ഡിതന്മാരൊക്കെ പറയണത്, സഫർ നിസ്കാരം കസറാക്കാൻ മാത്രമുള്ള ദൂരം, 80 കിലോമീറ്ററിന് അപ്പുറം പോയാൽ എന്തായി, തമത്തു മുറിഞ്ഞു എന്നാണ്. പക്ഷെ ഇവിടെയുള്ള പണ്ഡിതന്മാരൊക്കെ പറയണത്, ഇപ്പോ ഇവിടുന്ന് മദീന പോയതുകൊണ്ടോ ജിദ്ദ പോയതുകൊണ്ടോ തായിഫ് പോയതുകൊണ്ടൊന്നും അലി റിയാദ് പോയതുകൊണ്ടൊന്നും മുറിയില്ല എന്നാണ് അമ്പലി പണ്ഡിതന്മാർക്ക്. റിയാദ് പോയാലുമല്ല, മദീന്റെ കാര്യം പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, മുറിയില്ല അവരിതേ പറഞ്ഞിട്ടുള്ളൂ. എന്ത്, ഹജ്ജിന്റെ മാസങ്ങളിൽ ഉംറ ചെയ്യുകയും അതേ കൊല്ലം തന്നെ ഹജ്ജ് ചെയ്യുകയും ചെയ്താൽ മുത്തമത്തി, അതിന്റെ ഇടയിൽ സഫർ വന്നാലും. പക്ഷെ ഷാഫി മദബ് അനുസരിച്ച് അവർ അംഗീകരിക്കൂല. അതുകൊണ്ടാണ് നമ്മുടെ നാട്ടിൽ നിന്ന് വരുന്നവരൊക്കെ, നിങ്ങൾ എന്തിനാ വന്നു വെച്ചാൽ, ഞങ്ങള് പിന്നെ ഉംറക്ക് വന്നാണ് അറിയും, ഇപ്പൊ ഹജ്ജിനെന്ന് പറയില്ല. പിന്നെ എന്ത് ചെയ്യും, മദീനത്ത് പോകും, പിന്നെ മദീനത്ത് നിങ്ങോട്ട് പോരും. പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ദുൽഹജ്ജ് 8-7 അന്ന് രാത്രി പോന്നാൽ മതിയായിരുന്നു, ഇപ്പത് അനുവദിക്കൂല. അപ്പൊ ദുൽഹജ്ജ് 5 മദീന കാലിയാക്കണമെന്ന് ഗവൺമെന്റ് ഓർഡറാണ്. അപ്പൊ മുസ്ലിയാക്കന്മാർ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ, ഹജ്ജിന്റെ ദുൽഹജ്ജ് 5 തന്നെ ഇറാൻ പ്രവേശിക്കും ഹജ്ജിന്. ഇതപ്പതാ ചില ഗ്രൂപ്പുകാരൊക്കെ പോകാൻ തീരുമാനിച്ചു കഴിഞ്ഞു. കാരണം ഷാഫി മദ്ഹബിൽ ഇഫ്രാദായ ഹജ്ജാണ് ഏറ്റവും ശ്രേഷ്ഠ എന്നാണ്. യഥാർത്ഥത്തിൽ ഹദീസിന്റെ കൂടുതൽ പിൻബലമുള്ളതും പിന്നെ മറ്റ് ഹബലി മദ്ഹബിലും മറ്റൊക്കെ ഉള്ളതാ, തമത്തു ആണ് ഏറ്റവും ശ്രേഷ്ഠ എന്നാണ്, മനസ്സിലല്ലേ? പക്ഷെ അവർക്ക് ഇഫ്രാദ ശേഷം, അതുകൊണ്ട് അവർ ഇഫ്രാദായിട്ടേ ചെയ്യുള്ളൂ. അത് അറിവ് ഒഴിവാക്കാൻ വേണ്ടിയൊന്നും അല്ല എന്നാണ് അവർ പറയണത്. അറിവ് ഒഴിവാകുമല്ലോ ഇഫ്രാദാണെങ്കിൽ, അറിവില്ലല്ലോ ഇഫ്രാദിന്. അപ്പൊ അത് അറിവ് ഒഴിവാക്കാൻ വേണ്ടിയൊന്നല്ല, ഞങ്ങളെ മദ്ഹബിൽ അതാണ് പിന്നെ ഏറ്റവും ഉത്തമം. അതുകൊണ്ടാണ് ചെയ്യണമെന്ന് അവർ അവരെ സംബന്ധിച്ചോ മദീന പോയാൽ എന്തായി? തമത്തു മുറിഞ്ഞു. ഉംറ കഴിഞ്ഞിട്ട് മദീനക്ക് സഫർ പോയാല് തമത്തു മുറിഞ്ഞു. പിന്നെ അവിടുന്ന് ഇഹ്റാം ചെയ്ത് വന്നിട്ട് ഒരു ഉംറയും കൂടി ചെയ്താൽ മതി. തമത്തു ആകണമെങ്കിൽ പ്രശ്നമൊന്നുമില്ല. ദുൽഹജ്ജ് അഞ്ചിന് അവിടുന്ന് ഇഹ്റാം ചെയ്ത് വന്നൊരു ഉംറ ചെയ്താൽ മതി. പിന്നെ എട്ടുവരെ തഹല്ലുലായില്ലേ, അത് ചെയ്യൂല. ചെയ്യാതിരിക്കാൻ കാരണം എന്താ? അവരെ മദ്ഹബ് അതാണ്. അതാണ് മദ്ഹബിന് മുറുകെ പിടിക്കണോണ്ടാണ് അവരങ്ങനെ ചെയ്യണത്. യഥാർത്ഥത്തില് എന്താണ് ഈ പറഞ്ഞ സഅയ് ചെയ്യേണ്ടത്? എപ്പോഴാണ് സഅയ്യുൽ ഹജ്ജ് ഫി ഹഖിൽ മുതമത്തി, മുതമത്തി ആയ ഹാള് ഹജ്ജിന്റെ സഅയ് ചെയ്യേണ്ടത് ബഅദ തവാഫുൽ ഇഫാള, തവാഫുൽ ഇഫാളത്തിന് ശേഷമാണ്. അതേസമയത്ത് അമ്മൽ ഖാരിനു വൽ മുഫ്രിദു ഫബഅദ തവാഫുൽ ഖുദൂമി ഔ ബഅദ തവാഫുൽ ഇഫാള. എന്നാൽ ഹജ്ജും ഉംറയും ഒന്നിച്ച് ചെയ്യുന്ന ആളുണ്ട്, ഉംറ ചെയ്തിട്ട് അതൊന്ന് വിരമിക്കാതെ തന്നെ അതിൽ തന്നെ ഇഹ്റാമിൽ തന്നെ നിന്നിട്ട് ഹജ്ജും ചെയ്യുക, അതാണ് എന്താ കാര്യം ഖിറാൻ എന്ന് പറയുന്നത്. മുഫ്രിദ് എന്ന് പറഞ്ഞാൽ ഹജ്ജ് മാത്രം ചെയ്യുക, ഉംറല്ലാതെ. ഈ രണ്ടാളുകൾക്കും തവാഫുൽ ഖുദൂമിന്റെ ഒപ്പം തന്നെ വേണമെങ്കിൽ സഅയും ചെയ്യാം അഡ്വാൻസ് ആയിട്ട്. ഇപ്പൊ മക്ക ഇപ്പോ ഇഫ്രാദായിട്ട് ഹജ്ജ് ചെയ്യുന്ന ആളുകൾ എന്താ ചെയ്യുക? ആദ്യം വന്ന പാടെ തവാഫ് ചെയ്യും. എന്തിന്റെ? ഇഫ്രാദിന്റെ ഹജ്ജിനെ, ഒരു ഹജ്ജ് മാത്രമല്ലേ ഉള്ളൂ. അപ്പൊ ഹജ്ജിന്റെ തവാഫ് ഖുദൂമിന്റെ ഒപ്പം തന്നെ അവരെന്ത് ചെയ്യും? സഅയും കൂടി ചെയ്യും, അഡ്വാൻസ് ആയിട്ട് ചെയ്യാം. അല്ലെങ്കിൽ തവാഫുൽ ഇഫാളത്തിന്റെ ശേഷം ചെയ്യാം, രണ്ടും ചെയ്യാൻ സ്വാതന്ത്ര്യമുണ്ട്. ഏതായിരുന്നാലും സഅയ് റുക്നാണ് എന്നാണ് ഇതിലൂടെ സമർത്ഥിക്കുന്നത്. ഈ പറഞ്ഞ മൂന്ന് റുക്നിന്റെ കാര്യത്തിൽ, അതായത് ഇഹ്റാം, തവാഫ്, സഅയ്, ഇതിൽ ഇജ്മാ ഉണ്ട്, അഭിപ്രായമുണ്ട്. സഅയ്യിന്റെ കാര്യത്തിൽ മാത്രം ചെറിയ അഭിപ്രായ വ്യത്യാസം. ജംഹൂർ റുക്നാണെങ്കിലും ചില ആളുകൾ റുക്നല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ഏതായാലും പ്രധാനപ്പെട്ട ഘടകം തന്നെയാണ്. വർറുക്നു റാബിഉ ഫിൽ ഹജ്ജിൽ വുഖൂഫ് ബി അറഫ, ഹജ്ജിൽ നാലാമത്തെ റുക്നേതാ അറഫയിൽ നിൽക്കലാണ്. ഖാല അല്ലാഹു അസ്സ വജല്ല ഫഇദാ അഫൽതും മിൻ അറഫാത്ത്, അൽബഖറ 198, നിങ്ങൾ അറഫയിൽ നിന്നും പുറപ്പെട്ടു കഴിഞ്ഞാൽ ഫഇന്നൽ ഇഫാലത മിൻ അറഫ ഇന്നമാ തകൂനു ബഅദൽ വുഖൂഫ് ഫിഹ, അറഫയിൽ നിന്ന് പുറപ്പെടണമെങ്കിൽ അവിടെ നിൽക്കേണ്ട ആദ്യം നല്ല. അപ്പൊ അതുകൊണ്ട് അവിടെ നിൽക്കല് അതിന് നിർബന്ധമാണെന്ന് കിട്ടും. മാത്രല്ല, അറഫ നഷ്ടപ്പെട്ടാൽ ഹജ്ജ് നഷ്ടപ്പെട്ടു എന്നാണ്. അബ്ദുറഹ്മാൻ ഇബ്നു യഅമ്മർ റളിയല്ലാഹു അൻഹു പറയുന്നു, ഷഹീദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഹുവ വാഖിഫുൻ ബിഅറഫ, നബി അറഫയിൽ നിൽക്കുന്ന സന്ദർഭത്തിൽ ഞാനുണ്ടായിരുന്നു കൂടെ. വാതാഹു നാസും മിൻ അഹ്ലി നജദിൻ, നജദിലുകാരായ ഒരു കൂട്ടം ആളുകൾ വന്നു റസൂലുള്ളാഹിനോട് ചോദിച്ചു, യാ റസൂലുള്ളാ കൈഫൽ ഹജ്ജു, എങ്ങനെയാണ് ഹജ്ജ്? ഖാല അൽ ഹജ്ജു അറഫ, ഹജ്ജ് എന്ന് പറഞ്ഞാൽ അറഫയാണ്. ഫമൻ ജാ ഖബല സ്വലാത്തിൽ ഫജ്ർ ലൈലത്തെ ജംഇൻ ഖദ് തമ്മ ഹജ്ജുഹു, കണ്ടോ, സുബൈ നിസ്കാരത്തിന് മുമ്പ്, മുസ്ദലിഫന്റെ രാത്രി സുബൈ നിസ്കാരത്തിന് മുമ്പ് ആരെങ്കിലും അറഫയിൽ വന്നാൽ അയാളെ ഹജ്ജ് കിട്ടി, അയാളെ ഹജ്ജ് പൂർത്തിയായി. അപ്പൊ പകലൊന്നും ഒരാൾ വന്നില്ല, മഗ്രിബിന് ശേഷമാണ് എത്തിയെങ്കിലും അവിടെ ആ രാത്രി കുറച്ച് അവിടെ നിന്നാലും അയാൾക്ക് എന്ത് കിട്ടി? ഹജ്ജ് കിട്ടി. മഗ്രിബിന് മുമ്പ് നിന്നോല് മഗ്രിബി ആവോളം നിൽക്കല്, പകല് നിന്നോല് മഗ്രിബ് അസ്തമിച്ച് പൂർത്തിയാവോളം നിൽക്കല് നിർബന്ധമാണ്. മനസ്സിലെ? എല്ലാം രാത്രി എന്ന് പറഞ്ഞാല് തലേന്നാ കൂട്ടുക അല്ലേ, വെള്ളിയാഴ്ച രാവും എന്ന് പറഞ്ഞാൽ എപ്പോഴാ? വ്യാഴ്ച രാത്രിയല്ലേ. എന്നാൽ ഈ അറഫന്റെ അന്നത്തെ രാത്രി, അറഫന്റെ അന്നത്തെ രാത്രി എന്ന് മുസ്ദലിഫന്റെ രാത്രിയാണ്, ഒരു ദിവസം മാത്രം ഇങ്ങോട്ടാ കൂട്ടുക, ലൈലത്തെ ജമ്മീൻ. മനസ്സിലായില്ലേ? അപ്പൊ അതുകൊണ്ട് അറഫയിൽ നിൽക്കൽ വാജിബാണ്, അത് നഷ്ടപ്പെട്ടാൽ ഹജ്ജ് നഷ്ടപ്പെടും. അതുകൊണ്ടാണ് സുഖമില്ലാത്ത ആളാണെങ്കിൽ പോലും ബോധമുണ്ടെങ്കിൽ, കുറച്ചൊരു ബോധം ഉണ്ടെങ്കിൽ ആംബുലൻസ് അവിടെ കൊണ്ടുവന്ന് നിർത്തും. എന്നിട്ടാണ് മരിച്ചാലും, കുറച്ചു നേരം നിന്നിട്ടാണ് മരിച്ചാലും അയാൾക്ക് എന്ത് കിട്ടി? ഹജ്ജ് കിട്ടി. ഹജ്ജ് ഉദ്ദേശിച്ചു വന്ന ആളാണെങ്കിൽ അങ്ങനെ ചെയ്യും. ഇനി ഹജ്ജിന്റെ വാജിബാത്ത് നമുക്ക് നമസ്കാരത്തിന് ശേഷം എടുക്കാം. അള്ളാഹു സുബ്ഹാനഹു വതആല ശരിയായ രീതിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതുപോലുള്ള ഒരു സുന്നത്തായ ഹജ്ജ് നിർവഹിക്കാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. വസല്ലല്ലാഹു അലാ നബിയ്യന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. വാഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.